السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهودر المالي سهودري غلي ശേഷവുമായി ബന്ധപ്പെട്ട ദീർഘമായ ഒരു ക്ലാസ് നാം മനസ്സിലാക്കുകയുണ്ടായി. അടുത്ത വിഷയം ഇസ്ലാമിന്റെ മിതത്വവും അതിന്റെ വിപരീതമായ തീവ്രത അല്ലെങ്കിൽ അതിരുകവിയലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നോട്ടീസിൽ അല്ലെങ്കിൽ ക്ലാസുമായി ബന്ധപ്പെട്ട പരസ്യത്തിൽ തീവ്രവാദം എന്ന് കാണുമ്പോൾ ഇന്ന് ലോകത്ത് കാണുന്ന ആയുധം കൊണ്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസ്സായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അത് കൂട്ടത്തിൽ പരാമർശിച്ചു പോകും എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമായി ചർച്ച ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വസത്തിയത്ത്, അതുപോലെ അതിന് വിരുദ്ധമായ തീവ്രവാദം അല്ലെങ്കിൽ മത തീവ്രത എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് മുസ്ലിങ്ങളായ ആളുകൾ തന്നെ മുസ്ലിങ്ങൾക്കെതിരിൽ തീവ്രവാദം ആരോപിക്കുകയും അള്ളാഹുവിന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാം വിലക്കിയിട്ടുള്ള തിന്മകൾ ഒഴിവാക്കി ഇസ്ലാമിനെ പിന്തുടരുന്ന ആളുകളെ തീവ്രവാദികളായി ചിത്രീകരിക്കുകയും മതത്തിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ ശരിയായ മിതവാദികളായ മുസ്ലിങ്ങളായി സ്വയം അവകാശപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ കണിശമായും കൃത്യമായും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ, അയാളെക്കുറിച്ച് ഒരിക്കലും മത തീവ്രവാദി എന്ന് പറയാൻ സാധിക്കുകയില്ല. അത് മതത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് അങ്ങനെ പറയുക എന്നുള്ളത്. പണ്ഡിതന്മാരുടെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഫത്വകളും കാര്യങ്ങളും പരിശോധിച്ചാൽ ഈ കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് തീവ്രവാദികളാണ് എന്ന് വരുത്താൻ വേണ്ടി മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളുമുണ്ട്. സാധാരണ നമ്മൾ കേട്ടുവരുന്ന പലജാതി സലഫിയത്തും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരം പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരൊക്കെ തീവ്രവാദികളാണ്. പദമ്മാജ് സലഫി, കാട് സലഫി, കൂട് സലഫി, ആശ്രമ സലഫി, ജിഹാദി സലഫി, ഇങ്ങനെ കുറെ പേരുണ്ട്. ഈ പേരൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾ അവരെ തീവ്രവാദികളായി ചിത്രീകരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മത തീവ്രവാദം എന്ന് പറയുന്നത് അതല്ല. വേറെ ചില ആളുകൾ അനുഷ്ഠാന തീവ്രത, അതായത് മതത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ അവൻ അനുഷ്ഠാന തീവ്രതയുള്ളവനാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കും.
എന്നാൽ മതത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ആളുകൾ കണ്ട, ഞങ്ങൾക്ക് അങ്ങനത്തെ തീവ്രത ഒന്നുമില്ല, ഞങ്ങൾ മിതമായ ആളുകളാണ് അല്ലെങ്കിൽ മിതവാദികളാണ്, ഞങ്ങളുടേതാണ് ശരിയായ ഇസ്ലാം, ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് അവർ സ്വയം അവകാശപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യരെ പരിശോധിച്ചാൽ, ഇനി മനുഷ്യർ തന്നെ മുസ്ലിങ്ങളായ ആളുകളെ പരിശോധിക്കുക, മുസ്ലിങ്ങളെ കുറിച്ചാണല്ലോ മുസ്ലിങ്ങൾ തന്നെ തീവ്രവാദികൾ എന്ന് പറയുന്നത്. രണ്ട് വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മതം കൽപ്പിച്ചിട്ടുള്ള അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോയി പരിധി വിട്ട് മതത്തെ കാണുകയും അത് മതമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. മറ്റൊരു വിഭാഗം ആളുകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളിൽ വീഴ്ച വരുത്തി, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ അല്പം കടന്ന ചിന്താഗതിയാണ്, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വകയായി ചില കാര്യങ്ങൾ ഇസ്ലാമിൽ ഉള്ളതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഇസ്ലാമിന്റെ ഭാഷയിൽ തീവ്രതയാണ്, ശരിയായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന് യോജിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറബി പത്രങ്ങളിലും ലേഖനങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുമൊക്കെ തീവ്രവാദത്തെ കുറിച്ച് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്ന പദങ്ങൾ, നമ്മുടെ നാട്ടിലും കേട്ടിട്ടുള്ള ചില പദങ്ങൾ അതിലുണ്ട്, മുത്തശദ്ദീദ്, സലഫി മുത്തശദ്ദീദുകൾ എന്ന്. ഇതിനു മുമ്പ് ഒരു വാരികയിൽ പരിഹസിച്ചിട്ടുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തുകൾ, പല്ല് തേക്കുക അല്ലെങ്കിൽ ഉളുവിന്റെ കൂടെ നമസ്കാരത്തിന്റെ കൂടെ ഒക്കെ മിസ്വാക്ക് ചെയ്യുക, മിസ്വാക്ക് കൊണ്ടു നടക്കുക, മുട്ടിന് താഴെ കണങ്കാലിന്റെ മധ്യഭാഗം വരെയായി തുണിയെടുക്കുക, നീണ്ട താടി വളർത്തുക, ഇങ്ങനെയുള്ള ആളുകളെ സലഫി മുത്തശദ്ദീദുകൾ എന്ന് പണ്ട് ഒരു വിഭാഗം പരിഹസിച്ചുവെങ്കിലും ഇന്ന് സലഫികളെന്ന് അവകാശപ്പെടുന്ന വേറെ പലരും അത് ഏറ്റുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ ആളുകൾ തശദ്ദുദ് അല്ലെങ്കിൽ മുത്തശദ്ദീദുകൾ, ശിദ്ദത്ത് എന്നൊക്കെ നമ്മുടെ നാട്ടിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ കേരളത്തിൽ പല ആളുകൾക്കും, മിക്കവാറും പ്രത്യേകിച്ച് മുജാഹിദുകളായ ആളുകൾക്ക് പരിചയമുള്ള ഒരു വാക്കാണ് ഗുലുവ്. അത് പറഞ്ഞു പറഞ്ഞ് ശരിക്കെന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഗുലുവ് ഉലുവയായി മാറിയിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ ആ ഉലുവ് അതിരുകവിയൽ, ഇത് അറബിയിലുള്ള വാക്കാണ്, നമ്മുടെ നാട്ടിലും ഇത് തീവ്രവാദികളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ ഹദീസിൽ വന്നിട്ടുള്ള തനത്തുൾ, ഹലക്കൽ മുത്തനത്തിഴൂൻ, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ ആവർത്തിച്ചിട്ടുള്ള വാക്കാണ്. തഅമ്മുഖ്, ഇതൊക്കെ അതായത് മതത്തിന്റെ കാര്യങ്ങളിൽ ഉള്ളിലേക്ക് പോകുക, ആഴത്തിലേക്ക് പോവുക, അഗാധതയിലേക്ക് പോവുക, ഈ പദങ്ങളെല്ലാം മത തീവ്രവാദത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് തത്തറുഫ്, അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയുധമെടുത്തുകൊണ്ടുള്ള അനാവശ്യമായ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായ പോരാട്ടം നടത്തുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദ് എന്ന പേരിൽ ആയുധമെടുത്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലും അല്ലാത്തയിടത്തും ബോംബ് സ്ഫോടനങ്ങളും അതേപോലെ വെടിവെപ്പും ഇങ്ങനെയുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ, അതിനെക്കുറിച്ച് ഇർഹാബികൾ, ഭീകരവാദികൾ എന്ന വാക്കും ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ ഒരു വാചകം നമുക്ക് കാണാം. അത്തശദ്ദുദ് ഹുവൽ ഗുലുവു വത്തനത്തുഉ. തശദ്ദുദ് എന്ന് പറഞ്ഞാൽ ഹുവ അൽ ഗുലുവു, അത് ഗുലുവാണ്, അതിരുകവിയലാണ്. തശദ്ദുദ് എന്നാൽ കണിശത അല്ലെങ്കിൽ തീവ്രത കാണിക്കൽ, രണ്ടും ഒന്ന് തന്നെ. തശദ്ദുദ് എന്ന് പറഞ്ഞാൽ ഗുലുവാണ്. വത്തനത്തുഉ, അതുപോലെ തന്നെ തനത്തുഉ എന്ന് പറയുന്നതും തശദ്ദുദ് എന്ന് പറയുന്നതും ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയണം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, നിങ്ങൾ മതത്തിൽ ഗുലുവ് കാണിക്കുന്നതിനെ, അതിര് കവിയുന്നതിനെ സൂക്ഷിക്കണം. ഫൈനമ അഹ്ലക മൻകാന ഖബ്ലകും ഗുലുവുഹും ഫിദ്ദീൻ, നിങ്ങൾക്ക് മുമ്പുള്ള പൂർവികരായ ആളുകളെ നശിപ്പിച്ചത് മതത്തിൽ അവർ ഗുലുവ് കാണിച്ചതാണ്, അതിര് കവിഞ്ഞതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം ഹലക്കൽ മുതനത്തിഊൻ ഹലക്കൽ മുതനത്തിഊൻ ഹലക്കൽ മുതനത്തിഊൻ, തനത്തുൾ കാണിച്ച ആളുകൾ അതായത് തീവ്രത കാണിക്കുന്ന ആളുകൾ നശിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിക്കുകയുണ്ടായി. എന്നിട്ട് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ മഅനാഹു തശദ്ദുദ് അല്ലെങ്കിൽ തനത്തുൾ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഗുലുവ് എന്നൊക്കെ പറഞ്ഞാൽ അസ്സിയാദത്തു അലാ മാ ശറഅഹുല്ലാഹ്, അള്ളാഹു നിയമമാക്കിയ കാര്യത്തെ അതിനേക്കാൾ വർദ്ധിപ്പിക്കലാണ് തശദ്ദുദ് അല്ലെങ്കിൽ തീവ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാദത്ത് തശദ്ദുദ് യസീദു അലാ മാ ശറഅഹുല്ലാഹ്, അള്ളാഹു നിയമമാക്കിയ മതത്തേക്കാൾ കൂട്ടലാണ്. ഇപ്പൊ ഇസ്ലാം എന്താണ്, എന്താണ് ചെയ്യാൻ പാടുള്ളത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അത് അള്ളാഹുവിന്റേതാണ് മതം. അതുകൊണ്ട് അള്ളാഹുവാണ് അതിന്റെ അതിർ വരമ്പുകൾ നിശ്ചയിച്ചു തന്നത്, ഏതുവരെ പോകാം, എന്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, എന്ത് പ്രവർത്തിക്കാം, എന്ത് പ്രവർത്തിച്ചുകൂടാ, എന്ത് പറയാം, എന്ത് പറഞ്ഞുകൂടാ, ഇതൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അങ്ങനെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ മതം, മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പ്രത്യേകിച്ച് ഒരു മതം കൊണ്ടുവന്നിട്ടില്ല, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതുകൊണ്ടാണ് നബിയിലേക്ക് ചേർത്തുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറയാറുള്ളത്. രണ്ടും അള്ളാഹുവിന്റെ മതമെന്ന് പറഞ്ഞാലും നബിയുടെ മതമെന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെ, അല്ലാതെ നബിയുടെ മതം ഉണ്ടാക്കിയ ആളല്ല, മതം പഠിപ്പിച്ച ആളാണ് അള്ളാഹുവിന്റെ മതം. അപ്പൊ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ള മതത്തിന്റെ മതത്തേക്കാൾ സിയാദത്ത് വർദ്ധനവ് വരുത്തുക എന്നതാണ് ഉലുവ് അല്ലെങ്കിൽ തശദ്ദുദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വമിൻ ദാലിക അൽ ബിനാഉ അലൽ ഖുബൂർ, അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറത്തേക്ക് പോവുക എന്ന തശദ്ദുദിന്റെ ഉദാഹരണമാണ് ഖബറിന്റെ മുകളിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാരണം എന്താ, ഖബർ ഏതുവരെ കെട്ടിപ്പോക്കാം, അല്ലെങ്കിൽ എത്ര ഉയരം ഉണ്ടാകണം, ഖബറിനെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ആദരിക്കണം എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ പരിധിക്ക് അപ്പുറം പോകലാണ് ഖബറിന് മുകളിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. വത്തിഹാദുൽ മസാജിദ് അലൈഹ വസ്സലാത്തു ഇൻദഹ, അതുപോലെ ഖബറിന് ആരാധന അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളായി സ്വീകരിക്കുകയും ഖബറിനടുക്കൽ വെച്ച് നമസ്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മതത്തിൽ അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറത്ത് പോകലാണ്. അതാണ് ഉലുവ് തശദ്ദുദ് എന്ന് പറയുന്നത്. മറ്റൊരു വാചകം വഹുവ മുജാവസത്തുൽ ഹദ്ദി, പരിധി വിട്ടുകിടക്കലാണ്, ഇസ്ലാം നിശ്ചയിച്ച പരിധിക്കപ്പുറത്തേക്ക് പോവാം. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ ഇആനത്തുൽ മുസ്തഫീദ് ബി ശർഹ് കിതാബി തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 480 പേജിൽ അദ്ദേഹം പറയുന്നു ലാ തഗ്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ലു, ജൂതക്രിസ്ത്യാനികളായ ആളുകൾ മതത്തിൽ ഗുലുവ് കാണിച്ചു, ലാ തഗ്ലു, നിങ്ങൾ ഗുലുവ് കാണിക്കരുത്, അതിര് കവിയരുത് എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കുണ്ടാകാം. ഒന്ന് അൽ ഗുലുവു യകൂനു ഫീ ശഖ്സിൻ ഔ യകൂനു ഫീ ദീനിൻ, ഒന്നുകിൽ വ്യക്തിയുടെ കാര്യത്തിൽ അതിര് കവിയാം, അല്ലെങ്കിൽ മതത്തിന്റെ കാര്യത്തിൽ അതിര് കവിയാം. അൽ ഗുലുവു ഫീ ശഖ്സി ഹുവ അൽ മുബാലഗത്തു ഫീ മദ്ഹിഹി, വ്യക്തിയുടെ കാര്യത്തിൽ അതിര് കവിയുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അള്ളാഹുവിന്റെ അടിമയായി കാണണം, ആ അടിമ എന്നുള്ള നിലക്ക് അയാളെ എങ്ങനെയൊക്കെ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ടോ ആ നിലക്കൊക്കെ ആവാം. അതിനപ്പുറത്തേക്ക് മനുഷ്യനെ മനുഷ്യന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് മനസ്സിലാക്കി അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുക, അങ്ങനെ പ്രശംസിക്കുകയും സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വ്യക്തികളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യക്തികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഉലുവൻ. വറഫ്ഉഹു ഫൗക മൻസിലതിഹി അല്ലതി അൻസലഹുല്ലാഹു ബിഹ, മനുഷ്യനെ അള്ളാഹു ഇറക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന് നൽകിയിട്ടുള്ള സ്ഥാനം, പദവി, ആ പദവിയുടെ മേലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക. ഇത് വ്യക്തികളുടെ കാര്യത്തിൽ സംഭവിക്കുന്ന അതിരുകവിയലാണ്. ഇപ്പൊ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ്, മറിയമിന്റെ പുത്രനാണ്. ഈ അള്ളാഹുവിന്റെ അടിമയും മറിയമിന്റെ പുത്രനുമായ ഈസാ നബിയെ പ്രശംസിച്ച് പ്രശംസിച്ച് അള്ളാഹുവിന്റെ 3 അംശങ്ങളിൽ ഒന്നാക്കി മാറ്റി ക്രിസ്ത്യാനികൾ, അത് മതത്തിൽ വ്യക്തിയുടെ കാര്യത്തിൽ ഉണ്ടായ അതിരുകവിയലാണ്. അപ്പൊ എന്തായി, ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്തുപോയി. രണ്ടാമത്തേത് അൽ ഗുലുവു ഫി ദീൻ, മതത്തിൽ അതിരുകവിയുക എന്ന് പറഞ്ഞാൽ അസ്സിയാദത്തു അനിൽ ഹദ്ദിൽ മശ്റൂഇ ഫിൽ ഇബാദാത്തി ഫി മഖാദീരിഹ ഔ ഫി കൈഫിയത്തിഹ കമാ ഫി ഖിസ്സത്തി സലാത, മതത്തിന്റെ കാര്യത്തിൽ അതിരുകവിഞ്ഞ് അതിൽ ഉള്ളതിനേക്കാൾ കൂട്ടുക എന്ന് പറയുന്നത് ഗുലുവാണ്. ഇസ്ലാം ഇബാദത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറത്തേക്ക് പോയിക്കൊണ്ട്. ഇബാദത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ച അളവിൽ വർധന വരുത്തിക്കൊണ്ട് അതിന്റെ രൂപത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഏതുപോലെ കമാഫി ഖിസ്സത്തി സലാഹ മൂന്ന് പേരുടെ കഥയിൽ ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് എങ്ങനെയാണ് എന്ന് പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് ഭാര്യമാരോട് അന്വേഷിച്ചു പോയ ആളുകൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കുകയില്ല വിവാഹം കഴിച്ചാൽ ഇസ്ലാം ഒരു പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ തടസ്സമാകും കാരണം പെണ്ണ് മക്കള് അവരൊക്കെ നോക്കണം പരിപാലിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം അപ്പൊ അതിനേക്കാൾ നല്ലതെന്താണ് കല്യാണം കഴിക്കാതെ കുട്ടികളില്ലാതെ ജീവിച്ചാൽ ഒന്നുകൂടി പൂർണ്ണമായ മുസ്ലിമായി മാറാം മറ്റൊരാൾ ഞാൻ രാത്രി മുഴുവൻ നമസ്കരിക്കും ഉറങ്ങാതെ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ട് നമസ്കരിക്കാറുണ്ട് മൂന്നാമത്തെ വ്യക്തി ഞാൻ എല്ലാ ദിവസവും നോമ്പ് തോൽക്കും ഇത് മൂന്നും ഇസ്ലാമിൽ ഉള്ളതാണ് ഇത് ഒരാള് കൂടുതൽ ഇബാദത്ത് എടുക്കുക അതിനാൽ അയാൾ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത് നല്ലതാണ് രാത്രി ദീർഘമായി നമസ്കരിക്കുക ഉറങ്ങാതെ നമസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഉള്ളതാണ് നോമ്പ് തോൽക്കുക അത് വർദ്ധിപ്പിക്കുക ഇസ്ലാമിലുള്ളതാണ് പക്ഷെ അതിനൊരു പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ കല്യാണം കഴിക്കാതെയല്ല കല്യാണം കഴിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് ഭാര്യയെ മക്കളെ പരിപാലിക്കുക എന്നൊക്കെ പറഞ്ഞത് ഇസ്ലാമിന്റെ പൂർണ്ണതയാണ് അതുപോലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് നമസ്കരിക്കുക എന്നതല്ല ഉറങ്ങുകയും പിന്നെ ഉറക്കമൊഴിച്ച് നമസ്കരിക്കുകയും ചെയ്യുക രണ്ടും ഉണ്ടാകണം ശരീരത്തിന് കടമകളുണ്ട് അത് നിർവഹിക്കണം എന്ന് വിശ്വാസം നിർദ്ദേശിച്ചിട്ടുണ്ട് അതേപോലെ സ്ഥിരമായി നോമ്പ് നിൽക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല കൂടിയാൽ ഒന്നര വിട്ട് സുന്നത്ത് നോമ്പുകൾ നിൽക്കുക ഇവിടെ മൂന്നിൽ ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ എല്ലാ ദിവസവും നോമ്പ് നിൽക്കുമെന്നാണ് അപ്പോ അടിസ്ഥാനം നോക്കിയാൽ ഇസ്ലാമിൽ ഉള്ള കാര്യമാണെങ്കിൽ പോലും ഈ പറഞ്ഞ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് നിങ്ങളാണോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതെ എന്നാൽ ഞാൻ നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം മനസ്സിലാക്കിയവനും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനും ആണ് അതോടൊപ്പം ഞാൻ നമസ്കരിക്കാറുണ്ട് ഉറങ്ങാറുണ്ട് ഞാൻ നോമ്പ് നിൽക്കാറുണ്ട് നോമ്പ് ഒഴിവാക്കാറുണ്ട് റമദാൻ നോമ്പല്ല കേട്ടോ സുന്നത്ത് നോമ്പ് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് സ്ത്രീകളെ ഒരാളെയല്ല എന്നിട്ട് നബി പറഞ്ഞു ഫമൻ റസിബ അൻ സുന്നതി ഫലൈസ മിന്നി എന്റെ സുന്നത്തിൽ സുന്നത്തിനെ ആരെങ്കിലും വെറുത്താൽ അവൻ എന്നിൽ പെട്ടവനല്ല ഇവിടെ ഫലൈസ ഫമൻ റസിബ അൻ സുന്നതി എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലിയുള്ള ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്ത സുന്നത്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കരുത് മറിച്ച് ഇവിടെ സുന്നത്ത് എന്നുള്ളത് പല അർത്ഥങ്ങളിൽ അഖീദന ഗ്രന്ഥങ്ങളിൽ സുന്നത്ത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഹദീസിന ഗ്രന്ഥങ്ങളിൽ സുന്നത്ത് ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ പലതിലും സുന്നത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട് ഇവിടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനും ഹദീസും ഉൾപ്പെടെ ഇസ്ലാം എന്താണോ അതാണ് ആ ഇസ്ലാമാകുന്ന നടപടിക്രമത്തിൽ നിന്ന് അതാണ് നബിന്റെ ജീവിതം ആ സുന്നത്തിന് ആരെങ്കിലും വെറുത്താൽ അവൻ എന്നിൽ പെട്ടവനല്ല അപ്പൊ ഇവിടെ ഈ മൂന്ന് ആളുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പരിധിക്ക് അപ്പുറത്തേക്ക് അവർ പോയി എന്നിട്ട് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറയാണ് ഹാദാ ഗുലുവ്വുൻ ഇത് ഗുലുവ്വാൻ അതിന് കവിയലാണ് നഹാ അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഗുലുവ് വിലക്കിയിട്ടുണ്ട് വഅമറ ബിത്തവസ്സുതി വഅദമിൽ ഗുലുവി മിതത്വം പാലിക്കണമെന്നും അതിന് കവിയരുതെന്നും ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നു അപ്പൊ എന്താ മതത്തിൽ ഉള്ള കാര്യങ്ങളെ മതത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനാണ് യഥാർത്ഥത്തിൽ ഗുലുവ് എന്ന് പറയുന്നത് മതത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാതെ ഒഴിവാക്കലല്ല ഇനി മറ്റൊരു ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖബയിൽ അഖബ ദിവസം രാവിലെ ജംറയിൽ എറിയാൻ വേണ്ടി കല്ല് പെറുക്കി കൊണ്ടുവരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു ഹാതി ഉൽഖുത്ലി നീ വാ എനിക്ക് കല്ലുകൾ പെറുക്കി കൊണ്ടുവരിക അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിരലിൽ വെച്ച് തെറിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹദഫിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്പം വലിപ്പമുള്ള കല്ലുകൾ എടുത്തുകൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ആ കല്ലുകൾ കൊണ്ടുപോയി വെച്ചു അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബി അംസാലി ഹൗല വഇയാകും വൽ ഗുലുവ ഫിദ്ദീൻ ഇതുപോലുള്ളവ കൊണ്ട് എന്നാ ഈ കല്ലുകൾ കൊണ്ടാണോ എറിയേണ്ടത് നിങ്ങൾ മതത്തിൽ ഗുലുവ് അതിന് കവിയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയുണ്ടായി എന്ന് നബി പറഞ്ഞു ഫഇന്നമാ അഹ്ലക മൻകാന ഖബലകും അൽ ഗുലുവ ഫിദ്ദീൻ മതത്തിൽ അതിര് കവിയുക എന്നതാണ് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചത് ഇവിടെ പന്താ വിഷയം ജംറയിൽ എറിയാനുള്ള കല്ല് രണ്ട് വിരലുകൾ ചേർത്ത് ഇങ്ങനെ തെറിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് ചുട്ട് മഞ്ഞൊട്ട് എന്താ പറയുക, അങ്ങനെ അതിനുള്ള കല്ലാണ് എടുത്തുകൊണ്ടുവന്നത്. അതല്പം വലുപ്പമുള്ളതാണ്, എന്നാൽ അത്ര വേണ്ടതില്ല. മറിച്ച് ഒരു ബീൻസിന്റെ അത്ര വലുപ്പമുള്ള ചെറിയ കല്ലുകൾ മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിയാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ അതിലധികം ഉപയോഗിക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ച പരിധിക്ക് അപ്പുറത്ത് പോകലാണ്. ഇപ്പൊ ജംറയിൽ നമുക്കറിയാം, ആളുകൾ അവിടെ ഇപ്പൊ അവിടെ ശൈത്താനെയാണ് എറിയുന്നത്. ശൈത്താൻ എറിഞ്ഞൊരു പശ്ചാത്തലം ഹദീസിൽ വന്നിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇന്ന് അവിടെ ശൈത്താൻ ഉണ്ടോ? ഇല്ല. പക്ഷെ ശൈത്താനെയാണ് എറിയുന്നത് എന്ന ബോധ വിശ്വാസത്തോടു കൂടി ആളുകൾ ചെരുപ്പൂരി എറിയുന്നവരുണ്ട്, കൊടകൊണ്ടെറിയുന്നവരുണ്ട്, അതുപോലെ തന്നെ വലിയ അല്പം കൂടി വലിപ്പമുള്ള കല്ലുകൾ കൊണ്ടെറിയുന്നവരുണ്ട്. ഇങ്ങനെ പലതും കൊണ്ടും എറിയുന്ന ആളുകളെ നമുക്ക് കാണാം. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അപ്പൊ പഠിപ്പിച്ച പരിധിക്ക് അപ്പുറത്ത് പോകൽ ഗുലുവാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോടുള്ള ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ പ്രവാചകന്മാരുടെ കാര്യത്തിൽ അതിരുകവിഞ്ഞു. അവരവരുടെ മതത്തിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അവർ അതിരുകവിയുകയുണ്ടായി. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ കുറിച്ച് അള്ളാഹുവിന്റെ പുത്രനാണെന്നും ഉസൈറിനെ കുറിച്ച് ജൂതന്മാർ അള്ളാഹുവിന്റെ പുത്രനാണെന്നും പറഞ്ഞു. ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതത്തിൽ വ്യക്തിയുടെ കാര്യത്തിൽ അതിരുകവിഞ്ഞു, അപതന്തായി മതത്തിന്റെ കാര്യത്തിൽ അതിരുകവിയിലേക്ക് എത്തിച്ചേർന്നു. ഇതേപോലെ പൗരോഹിത്യം എന്ന് പറയുന്നത് ജൂത ക്രിസ്ത്യാനികൾ അവർ മതത്തിൽ ഉണ്ടാക്കിയ അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, മതത്തിൽ അതിരു കവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറയാം. ആമുൻ ഫീ ജമീഇ അൻവാഇൽ ഗുലുവി ഫിൽ ഇഅ്തിഖാദാതി വൽ അഅ്മാൽ. ഇവിടെ അതിരു കവിയൽ എന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടാണ്. പൊതുവായി പറഞ്ഞതാണ്, ഒരു കാര്യത്തിലും അതിരു കവിയൽ പാടില്ല. ഫിൽ ഇഅ്തിഖാദാത്, വിശ്വാസപരമായ കാര്യങ്ങളിൽ പാടില്ല. വൽ അഅ്മാൽ, പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും പാടില്ല. അപ്പൊ വിശ്വാസത്തിലും അതിരു കവിയലില്ല, അനുഷ്ഠാനങ്ങളിലും അതിരു കവിയലില്ല. ഇന്നിപ്പോ ചില ആളുകൾ പരിഹസിക്കുന്നത് അനുഷ്ഠാന തീവ്രത, അപ്പൊ അതിൽ മാത്രമല്ല ആത്മീയ തീവ്രത എന്ന് പറയുന്ന തീവ്രതയോ അല്ലെങ്കിൽ വിശ്വാസ തീവ്രത എന്ന് പറയുന്ന തീവ്രതയോ ഒരു തീവ്രതയും പാടില്ല. വൽ ഗുലുവു മുജാവദത്തുൽ ഹദ്ദി ബി അൻ യുസാദ ഫി ഹംദി ശൈഇ ഔ ദമ്മിഹി അമ്മാ യസ്തഹിഖു എന്ന് അദ്ദേഹം പറയാൻ. എന്താണ് ഗുലുവ്? അത് മതം നിശ്ചയിച്ചിട്ടുള്ള പരിധിക്കപ്പുറത്ത് പോകലാണ്. ഒരാളെ സ്തുതിക്കാനും പുകഴ്ത്താനും അനുവദിക്കപ്പെട്ട പരിധിയുണ്ട്, അതിലങ്ങോട്ട് പോയാൽ അത് ഒലുവാണ്. ഇനി ഒരു കാര്യത്തെ കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, അതിന് ഇസ്ലാം നിശ്ചയിച്ച പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് പോകൽ അതിലുള്ള തീവ്രതയാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ വരുന്ന തീവ്രതയാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, വഅമ്മൽ ഗുലുവു ഫഹുവൽ മുബാലഗത്തു ഫി ശൈഇ والتشديد فيه بتجاوز الحد وفيه معنى التعمق. കണ്ടോ, ഇവിടെ മൂന്ന് വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അൽ ഗുലുവു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിരു കവിയലാണ്. അതുപോലെ തന്നെ നിശ്ചയിക്കപ്പെട്ട പരിധി വിട്ടുകടന്നുകൊണ്ട് അതിൽ തീവ്രത കാണിക്കലാണ്. വഫീഹി മഅന അത്തഅമ്മുഖ്, അതുപോലെ തന്നെ ഇതേ ആശയത്തിലുള്ളതാണ് തഅമ്മുഖ്. മതം പഠിപ്പിച്ചതിനേക്കാൾ അതിനേക്കാൾ ആഴത്തിലേക്ക് പോവുക എന്ന കാര്യവും. അപ്പൊ ഈ മൂന്ന് പദങ്ങളും ഇബ്നു ഹജറുൽ അസ്ഖലാനി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് നിശ്ചയിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവും പ്രവാചകരും പഠിപ്പിച്ചിട്ടുള്ള പരിധിക്കപ്പുറം പോകലാണ് തീവ്രത എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഇവിടെ ഇതിലെവിടെയും ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ പാലിക്കാനാണ് തീവ്രത എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താണ്? ഇസ്ലാം നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തേക്ക് പോവുക. അത് കൽപ്പനകൾ പാലിക്കുന്ന വിഷയത്തിലാണെങ്കിലും വിലക്കുകൾ ഒഴിവാക്കുന്ന കാര്യത്തിലാണെങ്കിലും പരിധിക്കപ്പുറത്തേക്ക് പോയാൽ അത് ഉലുവാൻ. എന്നാൽ ഒരാൾ ദീൻ പാലിച്ച് ജീവിക്കുന്നു എന്നുള്ളത് അത് ഒരിക്കലും തീവ്രതയല്ല എന്ന് ഇപ്പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശേഷം കൂടുതൽ വിശദീകരണങ്ങൾ സമയമുണ്ടെങ്കിൽ നമുക്ക് അവസാനം പറയാം. فإذا بالغ الإنسان وتعدى حدود الشرع بالاعتقاد أو بالعبادة أو بالسلوك أو بالأخلاق والمشاعر أو غير ذلك فقد وقع في مسلك التطرف المشين. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറയാൻ, ഒരു മനുഷ്യൻ മതത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ, ഏതൊക്കെ കാര്യത്തിൽ? വിശ്വാസത്തിലാകട്ടെ, ആരാധനയിലാകട്ടെ, ജീവിത രീതികളിലാകട്ടെ, സ്വഭാവങ്ങളിലാകട്ടെ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുടെ കാര്യത്തിലാകട്ടെ, ഇനി അതല്ലാത്ത മതവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേതിലും അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ അപ്പുറത്തേക്ക് പോയാൽ വഖാഫി മസ്ലക്കി തതറുഫിൽ മഷീനി, മോശപ്പെട്ട തതറുഫ് പരിധി വിടുക, അറ്റത്തേക്കെത്തുക എന്ന പ്രവർത്തനത്തിൽ അവൻ അകപ്പെട്ടിരിക്കുന്നു. ഇനിയിവിടെ ഇബ്നു ഹജർ അസ്ഖലാനി ഉപയോഗിച്ച ഒരു വാചകം അത്തത്തറുഫ് എന്നതാണ്. ഇത് ഇന്ന് തീവ്രത അല്ലെങ്കിൽ മുത്തശദ്ദീദുകൾ എന്ന അർത്ഥത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച വാചകങ്ങളിലോ തീവ്രത എന്നതിനു വേണ്ടി ഈ തത്തറുഫ് എന്ന വാക്ക് ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ തത്തറുഫ് എന്ന് പറയുന്നത് അതെന്താണ്? അത്തത്തറുഫ് ദീനിയു അംറുൻ നസബിയുൻ യഖ്തലിഫു ബിമിൻ ബിഅത്തിൻ ലിഉഖ്ര വതഖാഫത്തിൻ ലിഉഖ്ര വതബീഅത്തിൻ ലിഉഖ്ര فما تعوده انت من التطرف يعوده غيرك من التوسط والاعتدال من التوسط والاعتدال وقد يعوده اخر من التساهل والتفريط وهذا امر مشاهد എന്ന് പറഞ്ഞാൽ തതറുഫ് എന്ന് പറയുന്നത് പിന്നെ അത് പറയുന്ന ആളുടെ വീക്ഷണത്തിനനുസരിച്ച് അതിൽ മാറ്റം വരും. ഒരാൾ തീവ്രതയായി അല്ലെങ്കിൽ തതറുഫായി പറയുന്ന കാര്യം മറ്റൊരുത്തിന്റെ അടുക്കൽ അത് മിതത്വമാകാം, നീതിയാകാം. തിരിച്ചിങ്ങോട്ട് സംഭവിക്കാം, മറ്റൊരാൾ തീവ്രതയായി പറയുന്നത് നമ്മുടെ വക്കൽ അത് മിതത്വമായി അല്ലെങ്കിൽ നീതിയായി പരിഗണിക്കാം. ഒരാൾ പരിധി വിടലാണ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ആശയത്തിൽ അത് പരിധിക്കുള്ളിൽ നിൽക്കലാകാം. ഇങ്ങനെയൊക്കെ തതറുഫിനെ അത് പറയുന്ന ആളുകളുടെ ധാരണയനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ തീവ്രത അല്ലെങ്കിൽ തതറുഫ് എന്ന വാക്ക് മഅനാഹു ലുഗത്തൻ അൽ വുഖൂഫു ഫീ തറഫി ശൈഇ വൽ ഖുറൂജു അനിൽ വസത്. തറഫ് എന്നാൽ വാക്കിനർത്ഥം പറയുക, തറഫ് എന്നാൽ അറ്റം എന്നാണ്. തറഫ് എന്നാൽ കണ്ണാണ്. തറഫ് എന്ന് പറഞ്ഞാൽ അറ്റം. തതറഫ എന്നാൽ അറ്റത്തേക്ക് പോവുക എന്നാണ്. ഒരു കാര്യത്തിന്റെ മധ്യം വിട്ട് അറ്റത്തേക്ക് പോവുക, അതാണ് അൽ വുഖൂഫു ഫീ തറഫി ശൈഇ, ഒരു കാര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുതയുടെ ഒരറ്റത്തേക്ക് പോവുക. വൽ ഖുറൂജു അനിൽ വസതി വൽ ഇഹ്തിദാലി ഫീഹി, ആ വിഷയത്തിലുള്ള മധ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നീതിപരമായ നിലപാടിൽ നിന്ന് മിതമായ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കലാണ്. ഫൽ ഖാലി ഫിദ്ദീനി മുതതറിഫുൻ, ആ അർത്ഥപ്രകാരം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പിന് അപ്പുറത്തേക്ക് പോയി തീവ്രത പുലർത്തുന്നവൻ മുതതറിഫാണ്. കാരണം എന്താ? അവൻ ഇസ്ലാം നിശ്ചയിച്ച പരിധിന്റെ പുറത്തേക്ക് പോയി. ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളെ കുറിച്ച് തീവ്രവാദം ആരോപിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്? അവർ എങ്ങോട്ടാ പോയത്? താഴോട്ട ഇറങ്ങിയത്, ഇസ്ലാം നിശ്ചയിച്ച പരിധിക്ക് താഴോട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇസ്ലാമല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ അതൊക്കെ തീവ്രവാദമാണ് എന്ന് വരും, അതുകൊണ്ട് അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം നിശ്ചയിച്ച പരിധിന്റെ താഴോട്ട് പോയി, മേലോട്ടല്ല താഴോട്ട് പോയി. ഇതിനാണ് എന്ത് പറയുന്നത്? ഇതിനും എന്ത് പറയാം? മുത്തഫറീഫ് എന്ന് പറയാം. കാരണം ഇപ്പൊ ഇസ്ലാം അതിനെങ്ങനെ സമത്തിൽ നിർത്തുക? തുല്യമായ ഒരു സംഗതിയാണ്. ഉയർന്നതുമല്ല, താഴ്ന്നതുമല്ല, തീവ്രവുമല്ല, അതപ്പതിച്ചതുമല്ല. എന്നാൽ ഒരാൾ ഇസ്ലാമിനെ എന്ത് ചെയ്തു? അതിന്റെ ഏറ്റവും പരിധിക്ക് അപ്പുറത്തേക്ക് പോയി. അത് നേരത്തെ പറഞ്ഞ പരിധി വിട്ടുകടന്നുകൊണ്ടുള്ള തീവ്രതയാണ്. ഇതാണ് ജൂതന്മാർക്ക് പറ്റിയത്, ക്രിസ്ത്യാനികൾക്ക് പറ്റിയത്, ഇന്ന് ഭീകരവാദം നടത്തുന്ന ആളുകൾക്ക് പറ്റിയതും. ഇസ്ലാമിനെ, ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ് എന്താണോ, ആ ജിഹാദിനെ തെറ്റായി മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഒരാളിൽ കുഫറും ശിർക്കും ആരോപിക്കാൻ ഉള്ള മാനദണ്ഡങ്ങൾ എന്താണ്, ആ മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി ഭരണാധികാരിയോട് കൂറ് പുലർത്തേണ്ടത് എപ്പോഴാണ്, അതിനെ ആ ഭരണാധികാരിക്ക് എതിരിൽ വിപ്ലവം നടത്താൻ സാധിക്കുന്നത് എപ്പോഴാണ്, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ പരിധികളൊക്കെ വിട്ടുകിടന്നുകൊണ്ട് അങ്ങോട്ട് പോയി. അതുകൊണ്ട് തന്നെ അവർ പരിധി വിട്ട തീവ്രവാദമുണ്ടായി. വേറെ ഭാഗം ആളുകൾ ഇതിൽ നിന്ന് താഴോട്ട് പോരുന്നു എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ താടി വളർത്തുക എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ളതാണ്. അത് ഇസ്ലാം പഠിപ്പിച്ചൊരു സമ്പ്രദായമാണ്. നിര്യാണിക്ക് മീതെ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ച മിതമായ കാര്യമാണ്. ഇസ്ലാം പഠിപ്പിച്ചൊക്കെ മിതത്വമാണ്. അപ്പോ ചില ആളുകൾ എന്ത് ചെയ്തു? താടി, അതിപ്പോ അങ്ങനെ താടി എന്നിപ്പോ താടി വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ താടി എന്നത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അപ്പൊ താടി വെക്കാതിരിക്കലാണ് മിതവാദം എന്ന് പറയുന്നു. നിര്യാണിക്ക് മീതെ വസ്ത്രം ധരിക്കലല്ല, അത് അതിനേക്കാളൊക്കെ താഴ്ത്തി കൊടുത്താലും യാതൊരു പ്രശ്നവുമില്ല, യഥാർത്ഥത്തിൽ അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നു. ഇങ്ങനെ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി വന്നിട്ട് സംഗതി പറഞ്ഞതല്ലോ. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളെ അല്ലെങ്കിൽ മര്യാദകളെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് അതിന് അതൊന്നും ഇസ്ലാം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് പോവുക, അതാണ് ഈ ആളുകളെ കുറിച്ച് മുത്തഫരീഫ് എന്ന് പറയാം. ഇവരെങ്ങോട്ട് പോയി ഇസ്ലാമിലുള്ള കാര്യത്തെ ഇസ്ലാം അല്ല എന്ന് പറയുന്നതിലേക്ക് പോയി, അതാണ് ഇസ്ലാം എന്ന് വരുത്തി തീർന്നു. അപ്പോ ഇവര് താഴെ അറ്റത്തേക്കാണ് പോയത്, പരിധി വിട്ട ആളുകൾ മേലെ അറ്റത്തേക്ക് അല്പം കൂടി കണിശമായ അവസ്ഥയിലേക്ക് പോയി. ഇവരോ, ഇവർ തസാഹുല് കൊണ്ട് മതത്തെ ഇല്ലായ്മ ചെയ്ത് അല്ലെങ്കിൽ മതത്തിന്റെ നിയമങ്ങൾക്കുള്ള മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അതാണ് ശരിയായ ഇസ്ലാം മിതത്വം എന്ന് പറഞ്ഞു. അപ്പോ ഒരു കൂട്ടർ കൽപ്പിച്ചതിന്റെ അപ്പുറത്തുള്ള അറ്റത്തേക്കാണ് പോയതെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നവരും ഞങ്ങളാണ് യഥാർത്ഥ മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ എന്ന് പറയുന്ന ആളുകളും ഇസ്ലാമിനെ ഒഴിവാക്കി അതിന്റെ ഏറ്റവും മോശപ്പെട്ട കുണ്ടിന്റെ അറ്റത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും രണ്ടറ്റത്താണ്, ഇത് രണ്ടിനും ഇടയിലാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം മിതമാണ് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഗുലുവ് ഏതുപോലെ അപകടകരമാണോ, ഒരുപക്ഷെ അതിനേക്കാൾ അപകടകരമാണ് ഇന്ന് സലഫികളാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് മിതമായ മുജാഹിദുകൾ, മിതമായ ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഇത് ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ അവസാനം ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും, മനസ്സിലാക്കാം. ലാക്കിന്നൽ മഷ്ഹൂറു ഇസ്തിഇമാലുഹു ബിത്തശദ്ദുദി വത്തഹമ്മുഖ് ഫയകൂനു മുറാദിഫൻ ലിൽഖുലൂബി. അപ്പൊ തതറുഫ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അറ്റങ്ങളിലേക്ക് പോകലാണ്, ഇസ്ലാം പഠിപ്പിച്ച മിതത്വത്തിൽ നിന്ന് അതിനെതിരായ രണ്ടറ്റങ്ങളിലേക്ക് പോകലാണ് യഥാർത്ഥത്തിൽ തതറുഫ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അതിന്റെ ഉപയോഗം പ്രസിദ്ധമായിട്ടുള്ളത് ആദ്യം പറഞ്ഞ ഇസ്ലാമിന്റെ പരിധി വിട്ട് മേലോട്ട് പോവുക എന്ന ഉലുവ് അല്ലെങ്കിൽ തശദ്ദുദ് അല്ലെങ്കിൽ തനത്തുഅ് അല്ലെങ്കിൽ തഅമ്മുഖ് എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലാണ് ഇന്ന് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. വ മസ്ഹൂലുഹു ഫിശ്ശർഇ മുജാവദത്തുൽ മുസ്ലിം അൽ ഹദ്ദ ശർഇ ഫീ കുല്ലി ശൈഇൻ കമാ ഖാല ഇമാം അഹ്മദ് ലിബ്നിഹി ലാ തഗ്ലു ഫീ കുല്ലി ശൈഇൻ ഹത്തൽ ഹുബ്ബി വൽ ബുഗ്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മതത്തിന്റെ പരിധി വിട്ട് പോകലാണ് തീവ്രത എന്ന് പറയുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തന്റെ മകനോട് പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ കാണാം, നീ ഒരു കാര്യത്തിലും പരിധി വിടാൻ പാടില്ല. എത്രത്തോളം? ഹത്തൽ ഹുബ്ബ്, സ്നേഹിക്കുന്ന വിഷയത്തിലും എന്ന് മാത്രമല്ല, വൽ ബുഗ്ദി, വെറുപ്പ് വെറുക്കുന്ന കാര്യത്തിലും. അപ്പൊ സ്നേഹത്തിൽ പരിധി വിടാൻ പാടില്ല, അതുപോലെ തന്നെ വെറുപ്പ് കാണിക്കുക എന്നതിലും പരിധി വിടാൻ പാടില്ല എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തന്റെ മകനെ ഉപദേശിച്ചിട്ടുണ്ട്. ഇനി ഖുർആൻ പരിശോധിച്ചു നോക്കൂ. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലു ഫീ ദീനികും ولا تقولوا على الله الا الحق انما المسيح عيسى بن مريم رسول الله وكلمته القاها الى مريم وروح منه. സൂറത്തു നിസായിലെ 171-ാമത്തെ വചനം. അഹ്ലി കിതാബുകാരോട് അല്ലാഹു പറയാ, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരു കവിയരുത്. എന്താണ് മതത്തിൽ അതിരു കവിയുക? ക്രിസ്ത്യാനികളിൽ ഉണ്ടായ അതിരു കവിയൽ എന്താ? അള്ളാഹുവിന്റെ അടിമയും മറിയമിന്റെ പുത്രനുമായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പഠിപ്പിച്ച പരിധിക്കപ്പുറത്തേക്ക് പോയി ദിവ്യത്വം ആരോപിക്കുകയും അള്ളാഹുവിന്റെ മൂന്ന് അംശങ്ങളിൽ ത്രിയേകത്വത്തിൽ ഒന്നാണ് എന്ന് പറയുകയും ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലേക്ക് പോയി. ഇതാണ് മതത്തിന്റെ കാര്യത്തിൽ അവർ അതിന് കവിഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഹക്കല്ലാതെ നിങ്ങൾ പറയാൻ പാടില്ല. അള്ളാഹുവിന് സന്താനമുണ്ട് എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഹക്കിന് എതിരായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മസീഹ് ഈസ മറിയമിന്റെ പുത്രൻ മാത്രമാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത അള്ളാഹുവിന്റെ കെലിമത്തും അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാകുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനപ്പുറം ഈസയിൽ ദിവ്യത്വമുണ്ട് എന്ന് പറയുന്നത് അതിൽ പരിധിപ്പെടലാണ് എന്ന് ഖുർആൻ ജൂത ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചു. ഇന്ന് മുസ്ലിങ്ങളിൽ നേരത്തെ നമ്മുടെ ശംസുദ്ദീൻ ബാലത്ത് ഷിയായിസവും നമ്മുടെ നാട്ടിൽ കാണുന്ന സാദൃശ്യവും വിശദീകരിച്ചു, ഞാൻ എന്റെ അവസാന ഭാഗം കേട്ടിട്ടുള്ളൂ. അതിൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളിൽ കാണുന്ന ഒട്ടുമിക്ക ഷിർക്കിന്റെ കാര്യങ്ങളും ആരിൽ നിന്ന് കടന്നു വന്നതാണ്? ഷിയാക്കളിൽ നിന്ന് കടന്നുകൂടിയതാണ്. ഷിയാക്കളിലേക്ക് കടന്നു വന്നതോ ആരിൽ നിന്നാണ്? ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നുമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ആളുകളിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഈസാ നബിയിൽ ക്രിസ്ത്യാനികൾ കാണിച്ച ഉലുവ് പോലെ കേരളത്തിൽ മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ ആ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള ഉലുവ് കൊണ്ടാണ് മനുഷ്യന്മാരെ അള്ളാഹുവിന്റെ വലിയ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും അങ്ങനെ നാടുകളെ ജാരങ്ങളും മക്കബറുകളും മസാറുകളും മക്കാമുകളും ഉണ്ടാവുകയും അവിടെയൊക്കെ ഉറൂസുകളും നേർച്ചകളും വഴിപാടുകളും പൂജകളും നടത്തപ്പെടുകയും അള്ളാഹുവിന് നടത്തപ്പെടേണ്ടുന്ന ഇബാദത്ത് അള്ളാഹുവിന്റെ അടിമകൾക്ക് നടത്തപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ അത് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അതേ ഗുലുവ്, മനുഷ്യരെ അമിതമായി പുകഴ്ത്തി അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുക എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിലും വ്യാപകമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ കദാലിക ജായലനാക്കും ഉമ്മത്തം വസത ലിതകൂനു ശുഹദാ അലന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വിശദീകരിച്ചു, നിങ്ങളെ നാം ഉമ്മത്തൻ വസത്താക്കിയിരിക്കുന്നു. എന്താണ് ഉമ്മത്തൻ വസത് എന്ന് പറഞ്ഞാൽ? വസത് എന്നതിന് മധ്യമ സമുദായം എന്നാണ്. നേരത്തെ പറഞ്ഞ രണ്ടറ്റത്തും അല്ല, മറിച്ച് ഒന്ന് ഇസ്ലാമിനെ ഒഴിവാക്കലല്ല, ഇസ്ലാമിന്റെ പരിധിക്ക് അപ്പുറത്ത് പോകലുമല്ല, അതിനിടയിൽ തീവ്രമല്ലാത്ത ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വിഷമകരമല്ലാത്ത ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള എളിമയുടെ മതം സ്വീകരിക്കുക. അതുപോലെ തന്നെ ഉത്തമം എന്നും ആ വാക്കിന് അർത്ഥമുണ്ട്. ഏതൊരു വസ്തുവിന്റെയും മധ്യത്തിലുള്ളതായിരിക്കും ഏറ്റവും നല്ലത് എന്നത് പൊതുവെ ഭാഷയിലും ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സാധാരണ ആളുകൾ ഉദാഹരണം പറയും, മാല, മാലയിൽ ഒരു പെണ്ണ് ധരിക്കുന്ന മാലയിൽ ഏറ്റവും അതിന്റെ ആകർഷകമായ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഏതാ? അതിന്റെ ലോക്കറ്റുള്ള ഭാഗമാണ്, അതതിന്റെ മധ്യഭാഗമാണ്. സ്വർഗം ഉത്തമമാണ്, സ്വർഗത്തിന്റെ ഏറ്റവും ഉത്തമ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? അതിന്റെ മധ്യഭാഗമായ ഫിർദൌസ് ആണ്. ആ ഫിർദൌസ് അർശാണ് അതിന്റെ മേൽപ്പുര, അതിന്റെ താഴെയാണ് ഫിർദൌസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിധിക്ക് താഴെയുള്ളതോ പരിധി വിട്ടതോ അല്ല, മറിച്ച് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന മിതമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വസത്താണ്. അത് സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾ മധ്യമ സമുദായമാണ് അല്ലെങ്കിൽ ഉത്തമ സമുദായമാണ്, രണ്ടും പറയാം. അദ്ലൻ ഖിയാറൻ വൽ അദ്ലു അൽ ഖിയാറു യതളമ്മനു അദ്ദലാല അലാ കൗനിഹിം ബൈനൽ ഇഫ്രാതി വത്തഫ്രീത്. കണ്ടോ, അപ്പൊ മുസ്ലിം സമൂഹത്തെ അള്ളാഹു വസത്താക്കി മധ്യമ സമുദായമാക്കി എന്ന് പറഞ്ഞാൽ രണ്ടിനും ഇടയിലാണ്. ഏത് രണ്ടിനും ഇടയിൽ? അലാ കൗനിഹിം ബൈനൽ ഇഫ്രാത്, പരിധി വിട്ട് അപ്പുറം പോവുക, അത് പോകൂല. പിന്നെ അതിന്റെ ഇങ്ങേയറ്റം എന്താണ്? അത്തഫ്രീത്, നേരത്തെ പറഞ്ഞു, ഉള്ള കാര്യത്തിൽ കുറവ് വരുത്തുക. അപ്പൊ ഇസ്ലാം പഠിപ്പിച്ച വിഷയത്തിൽ വീഴ്ച വരുത്തുന്നവരോ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പോയി പരിധി വിടുകയോ ചെയ്യുന്നവരല്ല മുസ്ലിങ്ങൾ, മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച നിലയിൽ നിലകൊള്ളുന്നവരാകുന്നു. അപ്പൊ ഈ വ്യാഖ്യാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖുർആനും ഹദീസും ഒക്കെ വന്നിട്ടുള്ള പ്രയോഗത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം, മതം പാലിക്കുന്നവരാണ് മിതമായ മതവിശ്വാസി. മതത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ലോകത്ത് മുസ്ലിങ്ങളിൽ പലയിടത്തും നമുക്ക് കാണുന്നത് പോലെ പരിധിക്കപ്പുറത്തേക്ക് പോകുന്നത് അത് തീവ്രതയാണ്. എന്നാൽ മതം പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ അത് തഫ്രീത്താണ്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ഇപ്പോഴും കേരളത്തിൽ പരിശോധിച്ചാൽ മുജാഹിദുകളല്ലാത്ത അല്ലെങ്കിൽ തൗഹീദ് ഉള്ളവരല്ലാത്ത ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അവരിൽ സംഭവിച്ചത് എന്താ? ഇഫ്രാത്ത, ഉലുവാൻ, തശദ്ദുദാണ്, പരിധിക്കപ്പുറം പോകലാണ്. എന്നാൽ തൗഹീദ് ഉള്ള കേരളത്തിലെ മുജാഹിദുകളാകട്ടെ, ജമാഅത്തുകാരാകട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള നിലപാടുകൾ സ്വീകരിച്ചവരാകട്ടെ, ആ ആളുകളിൽ പലപ്പോഴും സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള താഴോട്ട് പോവുക എന്ന തഫ്രീത്താണ്. അതായത് വീഴ്ച വരുത്തുക, ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്തുക. അതുകൊണ്ടാണ് താടി സുന്നത്തല്ല, വെക്കേണ്ടതില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൽ ശരിയായ രീതി സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. അതാ പഠിപ്പിച്ച രീതിയിൽ നിന്ന് താഴോട്ട് പോയി. പർദ്ദ ധരിക്കണം, ഹിജാബ് ധരിക്കണം, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. എന്നാൽ ഇന്ന് ചില മുസ്ലിം സംഘടനകളുടെ മുതലാളിമാരും മേലധ്യക്ഷന്മാരും പറയുന്നത് അത് എന്താണ്? തീവ്രതയാണ്. ഇസ്ലാം പഠിപ്പിച്ചതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പരിധി വിടുക എന്ന തീവ്രതയാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്, പഠിപ്പിച്ച കാര്യം ഒരുത്തൻ തീവ്രതയാണ് എന്ന് പറയുമ്പോൾ അവൻ താഴോട്ടാ പോയത്, തഫ്രീത്തിലേക്ക്, ഇസ്ലാമിലുള്ള കാര്യത്തിൽ വീഴ്ച വരുത്തുക എന്ന കടുത്ത അപരാധത്തിലേക്ക്, ന്യൂനതയിലേക്ക് അവൻ പോയിരിക്കുന്നു. അതുകൊണ്ടാണ് പർദ്ദ ധരിച്ച ആളുകളെ കുറിച്ച് പരിഹസിക്കുന്നത്, അത് പിന്നെ പെൺ ജിന്നാണ്, അതല്ലെങ്കിൽ പിന്നെ ശിവലിംഗമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മുജാഹിദുകളായ ആളുകൾ പറഞ്ഞതാണ്. ശിവലിംഗം, ശിവലിംഗത്തിന്റെ കോലം എന്താന്ന് ഞാൻ അങ്ങോട്ട് പറയേണ്ടിയില്ല. അപ്പൊ ശിവലിംഗത്തെ പോലെയാണ് നിഖാബിട്ട് പർദ്ദയിട്ട് ധരിച്ച് നടന്നു പോകുന്ന ആളുകൾ പെൺജിന്നിനെ പോലെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ശിവലിംഗത്തെ പോലെ സഞ്ചരിക്കുന്നു. കാരണം എന്താ? എന്തോ ഒരു മൂടിത്ത സാധനം, ഒന്നും പുറത്തു കാണാനില്ല, അതിങ്ങനെ നീങ്ങാൻ. അപ്പൊ ഒരു ശിവലിംഗം സഞ്ചരിക്കുന്ന ശിവലിംഗത്തെ പോലെയാണ്. ഇതൊക്കെ ഇവിടെ മുജാഹിദിന്റെ ആളുകളും പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇസ്ലാമിൽ പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ഇല്ലെന്ന് പറയൽ അത് തഫ്രീത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തൗഹീദ് ഉള്ള ആളുകളിൽ സംഭവിച്ചിട്ടുള്ളത് പല കാര്യങ്ങളിലും ഇഫ്രാത്തുള്ള വിഷയങ്ങളുണ്ട്, പക്ഷെ അധികവും സംഭവിച്ചത് തഫ്രീത്താണ്, മതത്തിൽ ഉള്ളതിനെ ഇല്ലാതാക്കൽ. അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? ഞങ്ങൾ മിതവാദികളാണ്, ഞങ്ങൾ തീവ്രവാദികളല്ല, മറ്റവർ തീവ്രവാദികളാണ്. ഈ ആളുകളുടെ മിതത്വം വസതിയത്ത് കേട്ടാൽ നമുക്ക് തോന്നുക എന്താണ്, ഇസ്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ കുറച്ച് കണിശമായ കാര്യങ്ങളുണ്ട്, തീവ്രമായ കാര്യങ്ങളുണ്ട്, തീവ്രത കുറഞ്ഞതുണ്ട്. അതിൽ ഇടക്കുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നവരാരാണോ അവരാണ് യഥാർത്ഥ സലഫി, അവരാണ് യഥാർത്ഥ മിതവാദി എന്നാണ് ഇവരുടെ വാദം കേട്ടാ തോന്നുക. അപ്പൊ ഇസ്ലാമിൽ കുറച്ച് കൂടിയുണ്ട്, കുറച്ച് ഏയ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ അത് കുറച്ച് തീവ്രതയാണ്, അത് നമുക്ക് വേണ്ട. ഇത് തനി മൂഢത്വമാണ്. ഇസ്ലാം അങ്ങനെ ഒരു വസതിയത് പഠിപ്പിച്ചതല്ല. ഇസ്ലാം പഠിപ്പിച്ചതിൽ ഒരിക്കലും തീവ്രമായ യാതൊരു ചിന്താഗതിയും ഇല്ല. അത് വിശ്വാസത്തിലാകട്ടെ, അനുഷ്ഠാനത്തിലാകട്ടെ, പെരുമാറ്റത്തിലാകട്ടെ, കുടുംബജീവിത നിയമങ്ങളിലാകട്ടെ, രാഷ്ട്രീയ നിയമങ്ങളിലാകട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ച ഒന്നിലും എന്തില്ല, തീവ്രമായ ഒരു കാഴ്ചപ്പാടുമില്ല. അതുകൊണ്ടാണ് കദാലിക ജാനലാക്കും ഉമ്മത്തൻ വസത്വ എന്ന് പറഞ്ഞത്. അത് ആരെ കുറിച്ചാ, സഹാബത്തിനെ കുറിച്ചാണ് പ്രഥമ സംബോധന. മുസ്ലിം ഉമ്മത്ത് ഖുർആനും സുന്നത്തും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും ഈ പറഞ്ഞ ഉത്തമ സമുദായമാണ്, അല്ലെങ്കിൽ മധ്യമ സമുദായമാണ്. അതല്ലാതെ അതിൽ നിന്ന് തീവ്രത ഉള്ളതൊക്കെ ഒഴിവാക്കുക, അപ്പൊ താടി കുറച്ച് തീവ്രതയാണ്, അല്ലെങ്കിൽ താടി വെക്കണം അത് നിർബന്ധമാണ് എന്ന് പറയുന്ന തീവ്രതയാണ്, അപ്പൊ താടിയെ വേണ്ട. അല്ലെങ്കിൽ ബിരിയാണിക്ക് മീതിയായിരിക്കണം വസ്ത്രം എന്ന് പറയുന്നത് തീവ്രതയാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാൻ പാടില്ല, അത് തീവ്രതയാണ്. പാട്ട് കേൾക്കാൻ പാടില്ല, അത് തീവ്രതയാണ്. ഇപ്പൊ ഇതിപ്പോ ഇവിടെ ഞാൻ ബസ്സിൽ വരുമ്പോ ഷാഫീസലായി വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്ന ഈ അത്തൗഹീദിന്റെ, ഇതിപ്പോ നമ്മുടെ നാട്ടിലൊരു മുജാഹിദ് ഗ്രൂപ്പ് ഇറക്കുന്ന ഒരു ത്രൈമാസികയോ മറ്റാന്ന് തോന്നുന്നു, ദ്വൈമാസിക, രണ്ടു മാസം കൂടുമ്പോൾ സാധനം. അപ്പൊ അത് ഇപ്പൊ ഇവിടെ കോപ്പി കൊണ്ടുവന്നതാണ്. ഇതില് പറയുന്ന മുഴുവൻ വിഷയങ്ങൾ, ആത്മീയ തീവ്രത, രൂപപരിണാമങ്ങൾ, അനുഷ്ഠാന തീവ്രത, ശുദ്ധിവാദങ്ങൾ, ഇതാണ് അതിന്റെ തലക്കെട്ട്. ഇത് മുഴുവൻ ഈ വാരിക പ്രത്യേകത ഉണ്ട്. ഒരു വിഷയമല്ല ഈ ദ്വൈമാസികൾക്ക്, ഒരു വിഷയത്തെ കുറിച്ചായിരിക്കും മേലിൽ ചർച്ച. അപ്പൊ ഇത് മുഴുവൻ എന്താണ്, ഈ വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ ഈ റമദാനിൽ എന്നോട് ഇതിലുമായി ബന്ധമുള്ള ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു വാരിക ഉണ്ട്, നല്ല പഠനാർഹമായ ലേഖനങ്ങൾ നിങ്ങളൊന്ന് വരികയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, എനിക്ക് കോപ്പി തന്നിട്ടില്ല, അത്തം അപ്പം പൈസ കൊടുക്കാത്ത, ഞാൻ പിന്നെ അന്വേഷിച്ച് പോയിട്ടില്ല, അതുകൊണ്ടോ അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ മുഴുവൻ, ഇതിൽ ആ രണ്ട് പേജിന്റെ കുറച്ച് ഭാഗം പിന്നെ ഷാഫീസിലേക്ക് അയച്ചു തന്നെ. ഞാൻ ബസ്സിൽ ഇന്നിപ്പം നോക്കി, അതിൽ പറഞ്ഞത് ബാക്കി ഞാൻ നോക്കിയില്ലാണ്ട് ഇതിലെന്താന്നുള്ളത് പറയാൻ കഴിയില്ല. അതിലുള്ളത് എന്താണ്, ആ രണ്ട് ഭാഗത്ത് ഞാൻ കണ്ടത്, ഒന്ന് സംഗീതോപകരണം, അതുപോലെ തന്നെ മ്യൂസിക്, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതൊരിക്കലും ഇസ്ലാം എതിർത്തിട്ടില്ല. മാത്രമല്ല സഹാബത്ത് പാട്ടുപാടിയിരുന്നു, നബിന്റെ കാലഘട്ടത്തിൽ ഹാർമോണിയം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വരെ കിതാബ് എഴുതിയ മനുഷ്യന്മാരുടെ ഇവിടെ മരിച്ചുപോയി. സഹാബത്ത് ഹാർമോണിയം ഉപയോഗിച്ചിരുന്നു, അത് പാട്ടുപാടാറുണ്ടായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ സമർത്ഥിക്കുന്നത്, ഞാൻ ആ വായിച്ചെടുത്ത് കണ്ടത്, ഇതൊക്കെ ഇസ്ലാമികമാണ്. മ്യൂസിക്കും സംഗീതോപകരണങ്ങളും ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറയുന്നത് ശരിയായ ഇസ്ലാമല്ല. അപ്പൊ ഇസ്ലാം വിലക്കിയ കാര്യം, വിലക്കിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് താടി, അതുപോലെ തന്നെ നിഖാബ്, ഹിജാബ്, ഈ നിര്യാണിക്ക് മീതെ വസ്ത്രം ധരിക്കുക, ഇതുപോലുള്ള ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളെ അത് തീവ്രതയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. ഇങ്ങനെ പറയലാണ് മിതത്വം എന്നാണ് ആളുകൾ ധരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. യഥാർത്ഥത്തിൽ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാം പഠിപ്പിച്ചത് മുഴുവൻ എന്താണ്, മിതത്വമാണ്. അതല്ലാതെ നമുക്ക് തോന്നിയത് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ എണ്ണം ബ്രാക്കറ്റും തെരഞ്ഞെടുത്ത് ചോയ്സ് ഉണ്ടാവില്ല. ഇപ്പൊ ചോദ്യത്തിന് ഉത്തരം മൂന്നെണ്ണം, പ്രത്യേകിച്ച് വലിയ മത്സരങ്ങൾ നടക്കുന്ന പരീക്ഷകളൊക്കെ മൂന്നും ശരിയായിരിക്കാം. ബ്രാക്കറ്റിൽ മൂന്നെണ്ണം കൊടുത്തത് അല്ലെങ്കിൽ കറപ്പിക്കാനുള്ളത് മൂന്നും ശരിയാവും. അതിൽ ഏതാ തെരഞ്ഞെടുക്കേണ്ടത്, ഏറ്റവും ശരി ഏത് എന്നതാണ്. ഇതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഒന്ന് കുറച്ച് കൂടുതലാണ്, മറ്റൊന്ന് കുറച്ച് കുറവാണ്, അതിൽ നിങ്ങൾക്ക് ഒരു മിതമായി തോന്നുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുത്തു. അങ്ങനെ ഒരു ഇസ്ലാം പറഞ്ഞോ, അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ട്, ആ എളുപ്പമുള്ള ഇസ്ലാം തെരഞ്ഞെടുത്ത ആളുകളാണ് ഞങ്ങള്, നിങ്ങളൊക്കെ മറ്റേ പരിധി വിട്ട തീവ്രത എന്നില്ല. അത് തെറ്റായ ധാരണയാണ്. അപ്പോൾ ഇവിടെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഈ രണ്ട് അപകടങ്ങളിലും, ഇഫ്റാത്തിലും തഫ്രീത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുപോലെ തന്നെ ഇമാം നസായി ഉദ്ധരിച്ച ഹദീസിൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ മതത്തിൽ അതിര് കവിയരുത്, അവിടെ ജനങ്ങൾ എന്നത് ഉദ്ദേശിക്കുന്നത് ഏത് ആളുകളും ഉൾപ്പെടാം, പ്രത്യേകിച്ച് അവിടെ മതത്തിന്റെ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജൂതക്രിസ്ത്യാനികളായ ആളുകൾ ഈസാ നബി സ്വലാത്തു വസ്സലാമിനെ പ്രശംസിക്കുന്ന കാര്യത്തിൽ അതിര് കവിഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അതിര് വിട്ട് പ്രശംസിക്കരുത്. ഇന്നമാ അന അബ്ദുഹു, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്, അള്ളാഹിന്റെ അടിമയാണ് ഞാൻ, അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്. അതുകൊണ്ട് ഫഖൂലു, നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അബ്ദുല്ലാ, വറസൂലുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണ് എന്ന് പറഞ്ഞോളൂ. അതല്ലാതെ ഞാൻ അള്ളാഹുവിന്റെ കഴിവുള്ളവനാണ്, അള്ളാഹു കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ അറിയുന്ന പോലെ കാണാനും കേൾക്കാനും അറിയാനും എനിക്ക് സാധിക്കും, അതുകൊണ്ട് എന്നോട് ദുആ ചെയ്യാം, ഞാൻ കേൾക്കും ഉത്തരം നൽകും എന്ന് എന്നെ കുറിച്ച് പറയേണ്ടതില്ല, അള്ളാഹുവിന്റെ അടിമക്കുള്ള കഴിവുകളേ എനിക്കുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുസ്ലിം ഉമ്മത്തിനെ ഉപദേശിച്ചത്? ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ ദരജയിൽ നിന്ന് ദിവ്യത്വത്തിന്റെ ദരജയിലേക്ക് ഉയർത്തി, അതുപോലെ നിങ്ങൾ എന്നെ ചെയ്യരുത്, എനിക്കൊരിക്കലും ദിവ്യത്വമല്ല നിങ്ങൾ ആരോപിക്കരുത്, ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനും മാത്രമാകുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒലുവ് മുസ്ലിങ്ങൾക്ക് സംഭവിക്കരുത് എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കവിയതിനെ കുറിച്ച് മുസ്ലിങ്ങളെ താക്കീത് നൽകിയത്. ഇനി ഹലക്കൽ മുത്തനത്തിഹൂൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമിൽ പറഞ്ഞു, നമുക്ക് കാണാം. എന്താണ് നബി ഉപയോഗിച്ച വാക്കെന്താ എന്ന വാക്കാണ്. എന്നിട്ട് ശൈഖ് ഇമാം നവവി പറയാൻ, അതായത് അൽ മുതഅമ്മിഖൂന, മതം പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്ന ആളുകൾ, അൽ ഗാലൂന, മതത്തിന്റെ പരിധി വിട്ടുപോകുന്ന ആളുകൾ, അതിന് കവിയുന്ന ആളുകൾ, അൽ മുജാവിസൂന അൽ ഹുദൂദ, ഇസ്ലാം നിശ്ചയിച്ച പരിധികളെ വിട്ടുകടക്കുന്നവർ. അതവിടെ ഇമാം നവവി തഅമ്മുഖ്, തജാവുസുൽ ഹദ്, ഉലുവ് മൂന്ന് വാക്കുകളും തനത്തുൾ എന്ന വാക്കിനെ വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. എന്നിട്ടോ ഫി അഖ്വാലിഹിം വഅഫ്ആലിഹിം, വാക്കിൽ പരിധി വിടാൻ പാടില്ല, പ്രവർത്തനങ്ങളിലും പരിധി വിടാൻ പാടില്ല എന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒലുവ് എന്ന് പറയുന്നത് ചില ആളുകൾ അതിനെ രണ്ട് തരമായി വിശദീകരിച്ചത് കാണാം. ഒന്ന്, നൗഉൻ യുഖ്രിജുഹു അൻ കൗനിഹി മുത്തിഅൻ കമൻ സാദ ബിസ്സലാത്തി റക ഔ സാമ അദ്ദഹ്റ. നേരത്തെ പറഞ്ഞു പരിധിക്ക് അപ്പുറത്തേക്ക് പോകൽ, അത് ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? അള്ളാഹുവിനെ അനുസരിക്കാനാണല്ലോ ദീൻ പാലിക്കുന്നത്. പക്ഷെ അള്ളാഹു നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തേക്ക് ഒരാൾ ഒലുവ് കാണിച്ചാൽ എന്താ സംഭവിക്കുക? അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ പുറത്തേക്ക് പോകും, അനുസരിക്കാത്തവനായി മാറും. ചെയ്യുന്നത് അനുസരിക്കാൻ വേണ്ടിയാണ്, അതിനാണ് അള്ളാഹു പഠിപ്പിച്ചതിന് അപ്പുറം ചെയ്യുന്നത്. പക്ഷേ അത് അള്ളാഹുവിന് അനുസരിക്കുന്നതിനപ്പുറം അള്ളാഹുവിനെ ധിക്കരിച്ചവനായി മാറും. ഏതുപോലെ കമൻ സാദതി സ്വലാത്തി റക്ക, നാല് റക്കായത്ത് അല്ലെങ്കിൽ രണ്ട് റക്കായത്ത് മൂന്ന് റക്കായത്തോ നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യത്തിൽ ഒരാൾ ഒരു റക്കായത്ത് കൂട്ടി. നമസ്കാരം ഇസ്ലാമിലുള്ളതാണ്, പക്ഷേ അള്ളാഹു പഠിപ്പിച്ച പരിധിനപ്പുറത്തേക്ക് ഒരു റക്കായത്ത് കൂടി കൂട്ടിയാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനല്ല, മറിച്ച് അള്ളാഹുവിനെ എതിർത്തവനായി മാറും, കാരണം പരിധിക്കപ്പുറത്തേക്ക് പോയി. ഔ സാമദ്ദഹ്റ, നേരത്തെ നബി അടുക്കൽ വന്ന മൂന്ന് പേര് എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ പിന്നെ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ആറു പേരുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആ സംഘത്തിൽ ആറു പേരുണ്ടായിരുന്നു, പക്ഷെ നബിയുടെ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങൾ അന്വേഷിച്ചവർ മൂന്ന് പേരായിരുന്നു എന്നതുകൊണ്ടാണ് പൊതുവെ മൂന്നാളുകൾ ഖിസ്സത്തു സലാത എന്ന് അറിയപ്പെടാറുള്ളത്. ആ മൂന്നാളുകളിൽ ഒരാൾ പറഞ്ഞത് എന്താ, ഞാൻ എന്നും നോമ്പ് വിൽക്കും, നബി ഒന്നര വിട്ടാ നോമ്പ് വിൽക്കുന്നത്, അത് പോരാ, എനിക്ക് ഇതും കൂടെ നന്നാവണം എന്നുള്ള കാലം മുഴുവൻ നോമ്പ് നിൽക്കുക. അപ്പൊ അയാൾ ഇസ്ലാമിൽ ഉള്ള നോമ്പിനെ എന്ത് ചെയ്തു, അള്ളാഹുവിന് അനുസരിക്കുന്ന കൂടുതൽ തക്വയുള്ളവനാവുക എന്നുള്ള നിലക്ക് അല്പം കൂടി അങ്ങോട്ട് പോയി എന്നും നോമ്പാക്കി മാറ്റി. അവിടെ അയാൾ അനുസരിക്കുന്നവനല്ല, ആയത് അനുസരണക്കേട് കാണിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഫമൻ റദിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിന്റെ നടപടിക്രമങ്ങളെ വെറുക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മറ്റൊന്ന്, വഹുലുവൻ യുഹാബു മിൻഹു അൽ ഇൻഖിതാഉ വൽ ഇസ്തിഹ്സാർ കഖിയാമിൽ ലൈലിക്കുല്ല, വേറെ ചില പരിധിവിടൽ ഹുലുവ് കൊണ്ട് ക്ഷീണം സംഭവിക്കും അല്ലെങ്കിൽ ചെയ്യുന്ന അമല് ഇല്ലാതായി പോകും. ഏതുപോലെ രാത്രി മുഴുവൻ ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ പത്തിൽ മാത്രമേ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഇബാദത്ത് എടുത്തത് എപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന്റെ അവസാനത്തെ പത്തിൽ മാത്രമാണ് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നബിയുടെ വീട്ടിൽ വന്ന് അന്വേഷിച്ച മൂന്ന് പേരിൽ ഒരാൾ പറഞ്ഞത് ഞാൻ രാത്രി മുഴുവൻ നമസ്കരിക്കും, ഉറങ്ങുകയില്ല എന്നാണ്. അങ്ങനെ ആരാധിച്ചാൽ, പരിധിക്കപ്പുറത്ത് പോയി ആരാധന നടത്തിയാൽ എന്താണ്ടാവുക? ഇബാദത്ത് മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ ക്ഷീണം സംഭവിക്കും. ഇതെല്ലാ കാലവും തുറത്തി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ കുറെ കാലം അങ്ങനെ പോകും, പിന്നെ പോയി നിന്നിട്ടുണ്ടാവും, നിസ്കരിക്കും, കുറഞ്ഞു വരും, പിന്നെ ഒരു പക്ഷേ തീരെ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഉള്ള ഇബാദത്ത് മിതമായി കൊണ്ടുപോകലാണ്. അതിൽ പരിധിക്കപ്പുറത്തേക്ക് പോയാൽ അത് പാടെ നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ നടപ്പിലാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ മടുക്കുന്നത് വരെ അള്ളാഹുവിന് മടുപ്പുണ്ടാവുകയില്ല. ഇവിടെ നബി പറഞ്ഞെന്താ, അലൈക്കും മിനൽ അഅമാലി മാ തുതീഖൂൻ, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സാധ്യമായത് ചെയ്യുക. ഇവിടെ വിഷയത്തിൽ പെട്ടതല്ലെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാം. സാധാരണ നമ്മൾ പറയും, ഞാൻ പരമാവധി നമസ്കരിക്കും, ഞാൻ പരമാവധി നോമ്പ് തോൽക്കും, പരമാവധി പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കും. ഇത് ശരിയാണ്. പക്ഷെ ഞാൻ പരമാവധി ഹറാം ഒഴിവാക്കും, പരമാവധി ഞാൻ പലിശ ഒഴിവാക്കും, പരമാവധി ഞാൻ കള്ളു കുടിക്കാതിരിക്കും, പരമാവധി ഞാൻ ഹറാമായി നോക്കാതിരിക്കും എന്ന് പറയാറുണ്ട്. ഈ പ്രയോഗം തന്നെ തെറ്റാ. കാരണം എന്താ, പരമാവധി എന്ന പ്രയോഗം സാധ്യമായത്ര മസ്തത്തഴുത്തും എന്ന് പറഞ്ഞത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ സാധ്യമായത്ര ചെയ്യുക എന്നതാണ്. എന്നാൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ സാധ്യമായത്ര എന്നൊന്നില്ല. അപ്പൊ അതിൽ കുറച്ചൊഴിവാക്കുക, അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ഒഴിവാക്കുക, അത്രയ്ക്ക് കഴിയുള്ളൂ, ബാക്കി ഒഴിവാക്കാതൊക്കെ. ഇപ്പൊ പലിശ എടുത്താൽ പലിശന്റെ ഞാൻ വെറുതെ ഒന്നും പലിശക്ക് വാങ്ങൂല, അത്യാവശ്യമുള്ളതുകൊണ്ട് വാങ്ങുക. അപ്പൊ ഒരു സാധ്യമായത്ര ഒഴിവാക്കി ഇത് അത്യാവശ്യം വരുത്തുവാൻ, അങ്ങനല്ല. തിന്മകൾ, കള്ള് എപ്പോഴൊന്നും കുടിക്കൂല, കൂട്ടത്ത് കൂടുമ്പോ ഒരു പിന്നെ സൗഹൃദത്തിന് വേണ്ടി കുറച്ചൊക്കെ ഒരു രണ്ടരക്ക് കുടിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പരമാവധി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു രണ്ടരക്ക് കുടിച്ചൊരു വിഷയമല്ല. അപ്പൊ അങ്ങനെ ഒരു പരമാവധി ഒഴിവാക്കലില്ല. പിന്നെന്താണ്, ഒഴിവാക്കുന്ന വിഷയത്തിൽ പൂർണ്ണമായും ഒഴിവാക്കണം, ചെയ്യുന്ന കാര്യത്തിൽ സാധ്യമായത്ര. അതാണ് ഹദീ, വേറെ ഒരുപാട് ഹദീസുകളെ വിഷയത്തിൽ കാണാം. അലൈക്കും മിനൽ അഅമാലി മാ തുതീഖൂൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സാധ്യമായത്ര ചെയ്യുക, ഒഴിവാക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക. കാരണം അള്ളാഹു അവന് സാധ്യമായതല്ലാതെ ഒരാളോടും അള്ളാഹു കൽപ്പിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു ഖുർആൻ പറഞ്ഞത് കാണാം. ഇനി ഇന്ന ഉലായിക ഇദാകാന ബീഹിമുർ റജുലു സ്വാലിഹ് വമാത മനഉ അല ഖബ്രിഹി മസ്ജിദ വസവറ ബീഹിം തിൽക സുവർ ഉലായിക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. പൂർവകാലത്തുള്ള ആളുകൾ ഇങ്ങനെ അതിര് കവിഞ്ഞതുകൊണ്ട് എന്തുണ്ടായി, നല്ല നല്ല മനുഷ്യന്മാർ മരിച്ചുപോയപ്പോ അവരുടെ കബറിന് മുകളിൽ കെട്ടിടമുണ്ടാക്കി, അത് പിന്നെ ആരാധനാലയമാക്കി മാറ്റി, പിന്നെ അതിനുള്ളിലേക്ക് അവരുടെ രൂപവും ബിംബവും പ്രതിഷ്ഠയും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ഈ ആളുകളായി മാറി. അപ്പൊ ഇതൊക്കെ ഇത്തരം ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത് ഒരു വിഷയത്തിലും മതത്തിൽ പരിധി വിടലില്ല, ഇസ്ലാം നിശ്ചയിച്ച പരിധിയുണ്ട്. വേറെ ചില ഹദീസുകൾ കൂടി വിശദീകരണമില്ലാതെ പറഞ്ഞു പോകാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകൾക്കിടയിൽ ഇങ്ങനെ ആടിയാടി, യുഹാദ ബൈന ഇബ്നൈഹി, രണ്ട് മക്കൾക്കിടയിൽ ആടിയാടി നടക്കുന്ന, നേരക്കാൻ കഴിയില്ല, അപ്പൊ രണ്ടാ മക്കളെ തോളു തൂങ്ങി ഇതിങ്ങനെ വലിഞ്ഞു ഏന്തി നടക്കുന്ന ഒരാളെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഇയാൾക്ക് പറ്റിയത്? അപ്പൊ ജനങ്ങൾ പറഞ്ഞു, നദറ അയ്യ അംസിയ, അയാൾ നടക്കാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്, നടക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇന്നല്ലാഹു അൻ തഹദീബി ഹാദാ നഫ്സഹു ലഗനിയുൻ വഅമറഹു അൻ യർകബ്. ഈ മനുഷ്യൻ അയാളുടെ ശരീരത്തെ പീഡിപ്പിക്കുക എന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹു ധന്യനാകുന്നു. അപ്പൊ നടക്കാൻ അയാൾ നടക്കാനാണ് നേർച്ചയാക്കിയത്, നടക്കാൻ അയാൾക്ക് കഴിയാത്തതുകൊണ്ടാണ് രണ്ട് മക്കളെ തോളു തൂങ്ങിയിട്ട് ഇങ്ങനെ ആടിയോ അല്ലെങ്കിൽ നടക്കുന്നത്. ഇയാൾ ഇയാളുടെ ശരീരത്തെ അങ്ങനെ പീഡിപ്പിക്കേണ്ടതില്ല, അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അയാൾ വാഹനത്തിൽ കയറട്ടെ, ഇങ്ങനെ ആവാതെ നടക്കാൻ നേർച്ചയാക്കി നടക്കേണ്ടതില്ല എന്ന് നബി നിർദ്ദേശിച്ചു. അപ്പൊ എന്താ, ആവശ്യമില്ലാത്തൊരു പണിയെടുക്കണ്ട, ഇസ്ലാം പഠിപ്പിച്ച് ചെയ്താൽ മതി. ഇതൊരു തീവ്രതയാണ്, നബി അതിനെ എതിർത്തു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വെച്ച് ഇബാദത്തിന്റെ കാര്യത്തിൽ ഇജ്തിഹാദ് നടത്തുന്ന ചില ആളുകളെ കുറിച്ച് പറയപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇത് മതത്തിന്റെ കാര്യത്തിലുള്ള ലറാവത്തും സിർറത്തുമാണ്, എന്നാൽ ആരംഭ സൂരത്വം എന്ന് വേണം പറയാ, ആദ്യത്തിൽ ഉണ്ടാകുന്ന ഒരു തുടക്കവും ആവേശവും. എന്നാൽ അങ്ങനെയുള്ള തുടക്കക്കാർ പിന്നെന്ത് ചെയ്യും, അവർ ക്ഷീണിച്ചു പോകും, അവരല്ലെങ്കിൽ അനുസരണക്കേടിലേക്ക് പോകും, നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടാവേണ്ടത്, ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ മിതമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് നബി പഠിപ്പിച്ചു. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ അത് കാണാം. ഇതേപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിന്ന് ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കെ ഫഖാലു അബു ഇസ്രാഫി ഇസ്രായീൽ നദറ അൻ യഖൂമ, നിൽക്കുന്ന ഒരാളെ കണ്ടു. അയാൾ ഇരിക്കില്ല, അങ്ങനെ നിൽക്കുക. അപ്പൊ നബി ചോദിച്ചു, ഇയാൾ ആരാണ്? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഇയാൾ അബു ഇസ്രായീൽ എന്ന് പറയുന്ന ആളാണ്. അയാൾ നേർച്ചയാക്കിയിരിക്കുന്നു, നിൽക്കാൻ ഇരിക്കുകയില്ല, തണലുകൊള്ളുകയില്ല, സംസാരിക്കുകയില്ല, നോമ്പ് നിൽക്കും. ഇതാണ് നേർച്ചയാക്കിയത്. ഇരിക്കാതെ നിൽക്കും, പിന്നെ സംസാരിക്കുകയില്ല, തണലുകൊള്ളുകയില്ല, അതോടൊപ്പം നോമ്പും. നാല് നേർച്ചയാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ഇരിക്കട്ടെ, അയാൾ സംസാരിക്കട്ടെ, അയാൾ തണലുകൊള്ളട്ടെ. ഇതൊക്കെ എന്താണ്? ഇത് പരിധിവിടലാണ്. പക്ഷെ ഒരു കാര്യം ദീനിലുള്ളതുണ്ട്, അതെന്താ? നോമ്പ് നിൽക്കുക, നോമ്പ് നോറ്റോട്ടെ, നോമ്പ് പൂർത്തിയാക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയുണ്ടായി. അപ്പൊ പരിധിക്ക് അപ്പുറത്തേക്ക് വേണ്ട. എന്താ കുറെ നിന്നിട്ട് നിൽക്കുക, അങ്ങനെ നിൽക്കൽ നേർച്ച ഉണ്ടോ? ഉണ്ടാവും, ചിലപ്പോ ജാർത്തടങ്ങളിലൊക്കെ ഉണ്ടായിക്കളയൊന്നുമില്ല, ഉരുണ്ട് പറയലൊക്കെ ഉണ്ടല്ലോ നേർച്ച. പിന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഉഖബത്തുബ്നു ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നദറ തുഖ്തി അൻ തംശിയ ഇലാ ബൈത്തില്ലാ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നടന്നു പോകാൻ വേണ്ടി എന്റെ സഹോദരി നേർച്ചയാക്കിയിരിക്കുന്നു. എന്ന് നബിയോട് അതിനെ കുറിച്ച് ഫത്വ ചോദിക്കാനും എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ നബിയോട് അതിനെ കുറിച്ച് ഫത്വ ചോദിച്ചു, എങ്ങനെ നടന്നു പോകാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ലി തംശി വൽ തർക്കം, അവൾ നടക്കട്ടെ, വാഹനവും കയറട്ടെ. നടന്നു തന്നെ പോണ്ട, അത് സാധ്യമായതല്ല, അതുകൊണ്ട് നടന്നോട്ടെ. വൽ തർക്കം, വാഹനപ്പുറത്തും സഞ്ചരിച്ചു കൊള്ളട്ടെ. അപ്പൊ വേണ്ടാത്ത ഒരു നേർച്ച ആവശ്യമില്ല, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച പരിധിക്കപ്പുറത്തേക്ക് പോകേണ്ടതില്ല. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കയറി. അപ്പൊ പള്ളിയിൽ രണ്ട് തോടുകൾക്കിടയിൽ ഒരു കയറ് ബന്ധിക്കപ്പെട്ടതായി കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് ഈ കയറ്? അപ്പോൾ ആളുകൾ പറഞ്ഞു, അത് സൈനബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്കുള്ള കയറാണ്. തുസല്ലി, നമസ്കരിക്കും. ഫൈദാ ഫതറത്ത് തഅല്ലഖത് ബിഹി, നിന്ന് നമസ്കരിച്ച് ക്ഷീണിക്കുമ്പോ, എന്തിനാണ് നിന്ന് നമസ്കരിച്ച് ക്ഷീണിക്കുമ്പോ ഈ കയറിൽ തൂങ്ങി പിടിക്കാനാണ്. ഒതുക്കാൻ കഴിയാതാകുമ്പോ ഒരു താങ്ങിന് വേണ്ടി കയറിൽ തൂങ്ങാൻ വേണ്ടി കിട്ടിയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുല്ലു, നിങ്ങൾ ആ കയറ് അഴിച്ചു മാറ്റുക. ലിയുസല്ലി അഹദുക്കും നശാത്തഹു ഫൈദാ ഫതറ ഫലിയഖുഉദ്, അവൻ ഉന്മേഷമുള്ളപ്പോൾ നിന്ന് നമസ്കരിക്കട്ടെ, ക്ഷീണിച്ചാൽ ഫലിയഖുഉദ്, അവൻ ഇരിക്കട്ടെ. സുന്നത്ത് നമസ്കാരത്തിൽ അല്ലെങ്കിൽ രാത്രി നമസ്കാരത്തിൽ നിന്നും നമസ്കരിക്കാം, ഇരുന്ന് നമസ്കരിക്കാം, നിന്നും ഇരുന്ന് നമസ്കരിക്കാം. ഈ മൂന്ന് രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്, നിന്ന് മാത്രം, ഇരുന്ന് മാത്രം, അല്ലെങ്കിൽ നിന്നും ഇരുന്നും. ഇതൊക്കെ ഹദീസ് കാണാം. അപ്പൊ അത് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുകൊണ്ടാണ്. ഇനി പറഞ്ഞതാണെങ്കിലും നിൽക്കാൻ കഴിയാത്ത ഇരിക്കാം, ഇനി നിന്നും ഇരുന്നുമാണ് പൂർത്തിയാക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയും ആകാം. പക്ഷെ കയറുമ തൂക്കി വേണ്ട, അങ്ങനെ ഒരാൾ അനാവശ്യമായ പ്രയാസം അനുഭവിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതേപോലെ യാത്രയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു, അയാളെ കൂടെ കുറെ ആളുകളും, ഒരു സിഹാം തിരക്ക്, അയാൾക്ക് ആളുകൾ ഇങ്ങനെ തണൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇയാൾ ആരാ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, അയാൾ നോമ്പ് നോറ്റ ആളാണ്, ഒരു യാത്രയിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സൗമു ഫി സഫർ, യാത്രയിൽ നോമ്പനുഷ്ഠിക്കുക എന്നത് പുണ്യത്തിൽപ്പെട്ടതല്ല. എന്ന് പറഞ്ഞാൽ യാത്രയിൽ നോമ്പ് നോൽക്കാമോ? നോൽക്കാം. നോമ്പ് ഒഴിവാക്കാമോ? ഒഴിവാക്കാം. അത് അവരവന്റെ ആരോഗ്യസ്ഥിതിയും യാത്രയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുടെയും തോതനുസരിച്ച് അതിന്റെ നിയമങ്ങളിൽ മാറ്റം വരും. ചിലപ്പോൾ യാത്രയിൽ നോമ്പനുഷ്ഠിക്കൽ ഹറാമാകും. ഇവിടെ ഇയാൾ എന്താണ്? ഇയാൾക്ക് ക്ഷീണൻ, യാത്രയിലാണ്, അതോടൊപ്പം യാത്രയിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് അയാൾ നോമ്പ് നോൽക്കുന്നു, എന്നിട്ടാണ് ആളുകൾ തണലി പിരിച്ചുവിട്ടത്. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ഇങ്ങനെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് യാത്രയിൽ നോമ്പെടുക്കേണ്ടതില്ല, നോമ്പ് ഒഴിവാക്കലാണ് അവർക്ക് അയാൾക്ക് ഗുണകരം. അതുകൊണ്ട് തന്നെ യാത്രയിൽ നോമ്പെടുക്കുക എന്നത് പുണ്യത്തിൽ പെട്ടതേ അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ അതൊക്കെ എന്താ, സാധിക്കുന്ന പരിധിക്ക് അപ്പുറത്ത് പോകുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം നമുക്ക് കാണാം, ലാ യുറൽ ജാഹിലു ഇല്ലാ മുഫ്രിതൻ, വിവരമില്ലാത്തവൻ മുഫ്രിതായി മാത്രമേ കാണപ്പെടുകയുള്ളൂ, പരിധി വിട്ടവൻ. വിവരമുള്ളവൻ ഒരിക്കലും പരിധി വിടൂല, പരിധിക്ക് താഴോട്ടും പോകില്ല. വിവരമുള്ളവൻ വിവരത്തിനനുസരിച്ച് പ്രവർത്തിക്കും, കാരണം അവൻ എന്താണ് ഇസ്ലാം എന്ന് പഠിക്കും. അപ്പൊ ഇസ്ലാം വസത്തീയത്താണ്, അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കലല്ല, അതിനപ്പുറത്ത് പോകലുമല്ല, ഇസ്ലാം പഠിപ്പിച്ചത് മുഴുവൻ ചെയ്യലാണ് വസത്തീയത്ത്. അതാണ് മിതമായ ഇസ്ലാം എന്ന് മനസ്സിലാക്കുകയും അവൻ അതിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുകയും ചെയ്യും. വിവരമില്ലാത്തവൻ പലപ്പോഴും മുഫ്രിത്തായി കാണപ്പെടും എന്ന് അലി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തിക്കാത് ഇബാദത്ത്, സുലൂക്ക്, അഖ്ലാഖ്, മഷായിർ ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം തഫ്രീദ് സംഭവിക്കാം. ഇത് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ എല്ലാ ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, എന്ത് ജൂത ക്രിസ്ത്യാനികളെ പോലെ മുസ്ലിങ്ങളിൽ ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ ഷിയാക്കളും സൂഫികളും ബറേൽവികളും ഒക്കെ അതിൽ പരിധി വിട്ടു. അതുപോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക, ഇത് പിന്നെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച പിഴവാണ്. ജൂതന്മാർ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാതെ പോയി, അവർ തഫീത്ത് കാണിച്ചു. അങ്ങനെ നമ്മളാകാൻ പാടില്ല. ക്രിസ്ത്യാനികൾ അള്ളാഹു പഠിപ്പിക്കാത്തത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് പഠിക്കാതെ പ്രവർത്തിച്ചു, ഇത് മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. രണ്ടിലും പെടാൻ പാടില്ല. പഠിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഒരാളെ കാഫറാക്കാൻ എന്താണ് വഴി, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരാളെ കാഫറാണെന്ന് പറയുക? അതിന് ഇസ്ലാം പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധി വിട്ടപ്പോൾ ചില ആളുകൾ, ഹവാരിജുകൾ, അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ എന്ത് ചെയ്തു, മുസ്ലിങ്ങളായ ആളുകളെ കാഫറാക്കാൻ തുടങ്ങി. ഇപ്പൊ ഹവാരിജുകളുടെ വിക്ഷണം അനുസരിച്ച് രണ്ട് കാറ്റഗറിയുള്ളൂ, ഒന്ന് ഈമാൻ, രണ്ടാമത്തേത് കുഫർ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുകയില്ല എന്നാണ്. സ്വർഗവും നരകവും ഒരുമിച്ച് കൂടുകയില്ല, അതുപോലെ തന്നെ വിശ്വാസിയും അവിശ്വാസിയും ഒരുമിച്ച് കൂടുകയില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഇൽമില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, വിശ്വസിക്കാൻ തുടങ്ങിയാൽ എന്താവും, അവൻ പരിധിക്കപ്പുറത്ത് പോകുന്നവനായി മാറും. അതിന് പണ്ഡിതന്മാർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആളുകളിൽ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് ഹവാരിജികളായ ആളുകളാണ്. ഹവാരിജികൾ എന്ത് ചെയ്തു, വിശ്വാസത്തിന്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞു. അവർ പറഞ്ഞു, വിശ്വാസവും കുഫറും ഒരുമിച്ച് കൂടുകയില്ല, സ്വർഗവും നരകവും ഒരുമിച്ച് കൂടുകയില്ല, രക്ഷയും ശിക്ഷയും ഒരുമിച്ച് കൂടുകയില്ല. അതുകൊണ്ട് തന്നെ ഈമാനുള്ള ഒരാളിൽ എന്ത് സംഭവിക്കുകയില്ല, ഒരിക്കലും കുഫർ സംഭവിക്കുകയില്ല, കുഫറിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒന്നും സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ വിശ്വാസിയിൽ എന്തെല്ലാം ഉണ്ടാകണമോ അതിന് എതിരായ കാര്യവും ഒരു വിശ്വാസിയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ പറയുമ്പോ എന്തായി, വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ കുഫറുണ്ട്, ശിർക്കുണ്ട്, മഅസിയത്തുണ്ട്, ഹറാമായ കാര്യങ്ങൾ. അപ്പൊ അതൊന്നും ഒരു വിശ്വാസിയെ സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഒരാൾ വിശ്വാസിയാവുക, അതോടൊപ്പം കള്ളുകുടിക്കുക, കള്ളുകുടിക്കുക എന്നുള്ള ഇസ്ലാം വിലക്കിയ കാര്യം. മുസ്ലിം ആവുക, അതോടൊപ്പം വ്യഭിചരിക്കുക, മുസ്ലിം ആവുക, അതോടൊപ്പം പലിശ വാങ്ങുക, ഇത് രണ്ടും കൂടി ഉണ്ടാവില്ല. കാരണം ഇപ്പറഞ്ഞ തിന്മകളൊക്കെ ഇസ്ലാം വിലക്കിയതാണ്. ഈ സിദ്ധാന്തത്തിൽ നിന്നാണ് അവർ എന്തിലേക്ക് പോയത്, തിന്മ ചെയ്തവൻ മുഴുവൻ കാഫറാകുന്നു. ശിർക്കും കുഫറും മാത്രമല്ല, അള്ളാഹുവിന്റെ നിയമം ലംഘിച്ചവർ മുഴുവൻ, ഹറാമ് ചെയ്തവർ, മഅസിയത്ത് ചെയ്തവരൊക്കെ എന്തായി മാറും, കാഫറുകളാവും. കാരണം ഈമാനും കുഫറും കൂടി ഒരുമിച്ച് കൂടൂല. മുസ്ലിം ആവുക, കള്ളുകുടിക്കുക, രണ്ടും കൂടി ഒരുമിച്ച് കൂടിയതല്ല. അതിന് ചില ഹദീസുകളും അവർ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്ന മുസ്ലിമത്തിന്റെ ഹദീസ്. ഒരു വ്യഭിചാരി മുഅ്മിനായിരിക്കെ വ്യഭിചരിക്കുകയില്ല, കള്ളുകുടിക്കുന്നവൻ കള്ളുകുടിക്കുന്നവനായി അല്ല, മുസ്ലിമായ മുഅ്മിനായിരിക്കെ കള്ളുകുടിക്കുകയില്ല, അതുപോലെ തന്നെ മുസ്ലിമായിരിക്കെ ഒരാൾ കളവ് നടത്തുകയില്ല. ഇത് മൂന്ന് ഹദീസിൽ വന്നത് കാണാം. അപ്പൊ അവർ വ്യാഖ്യാനിച്ചു, ഇത് രണ്ടും കൂടി എന്താവില്ല, ഒരാളിൽ ഉണ്ടാവില്ല. അപ്പൊ മുസ്ലിമായി ഒരാൾ വ്യഭിചരിച്ചാൽ അവരിൽ കുഫർ വന്നു, അവൻ കാഫറായി. അതുപോലെ ഏത് തിന്മ ചെയ്താലും അഹ്ലു സുന്നത്തിന്റെ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, കാഫറാകുന്നില്ല, മറിച്ച് അവൻ ഫാസിഖായി. ഇത് ഖുർആൻ സൂറത്ത് ഫാത്തിറിലെ ആയത്ത് നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ ഫാസിഖായ മുസ്ലിമാണ്, തമ്മാണിയായ മുസ്ലിം, തോന്നിവാസിയായ മുസ്ലിം. ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, പക്ഷെ തോന്നിയാസമുണ്ട് അല്ലെ. അപ്പൊ നാട്ടിലൊക്കെ അഞ്ചു വക്ത നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ ലഹരി അടിക്കുന്ന ആളുകളുണ്ടാവും. റമദാനിലെ 30 ദിവസം പള്ളിയിലുണ്ടാവും, എല്ലാ തറാവിയും കൃത്യമായി നിസ്കരിക്കും, രാവും പകലൊക്കെ പള്ളി തന്നെ ആയിരിക്കും. നോമ്പ് കഴിഞ്ഞാൽ ഓം പിന്നെയും പായലേക്ക് തന്നെ കുറെയൊക്കെ തിരിച്ചു പോകും, ചിലപ്പോൾ പൂർണ്ണമായി തിരിച്ചു പോകും. ഓം കാഫറെന്ന് പറയാൻ പറ്റുമോ, കാഫറല്ല. ശിർക്ക് ചെയ്യാത്തോടത്തോളം കാലം മുസ്ലിക്കോ കാഫറോ അല്ല. പക്ഷേ അവനിൽ എന്തുണ്ട്, തമ്മാടിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഫാസിഖായ മുസ്ലിമാണ്. ഇവരെ വീക്ഷണ പ്രകാരം അങ്ങനൊന്നില്ല, മൂന്ന് കാറ്റഗറി ഇല്ല, ഒന്നുകിൽ മുഅ്മിൻ അല്ലെങ്കിൽ കാഫിർ. അപ്പൊ ഇവര് ഈ വിഷയത്തിൽ പരിധിക്ക് പുറത്തേക്ക് പോയി. ഇതിനെ എതിർക്കാൻ വേണ്ടി മുർജിയത്തിന്റെ ആളുകൾ വന്നു. അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിൽ മാത്രമാണ്, അത് പറഞ്ഞാൽ മതി, മനസ്സിലുണ്ടായാൽ മതി, ചെയ്തോളുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരാൾ എന്ത് ചെയ്താലും ഓൻ കാഫറാവൂല. ഇസ്ലാം പഠിപ്പിച്ച എന്ത് സംഗതി ചെയ്യാതിരുന്നാലും ഓൻ കാഫറാവൂല. അപ്പോ ഖവാരിജികളെ എതിർക്കാൻ അതിന്റെ വിപരീതമായി വന്നവരാണ് കാര്. മുർജിയാക്കൾ ഒരു ഭാഗത്ത് പറഞ്ഞു ഏത് തിന്മ ചെയ്താലും കാഫറാവും. മുർജിയാക്കളുടെ വാദം അനുസരിച്ച് ഏത് തിന്മ ചെയ്താലും മുസ്ലിമാവും, കാഫറാവൂല. അപ്പൊ രണ്ടും ഒരു കൂട്ടർ പരിധി വിട്ട് അങ്ങോട്ട് പോയി, ഇഫ്രാത്തിലേക്ക് പോയി, മറ്റേ കൂട്ടരോ തഫ്രീത്തിലേക്ക് പോയി, താഴോട്ട് പോയി. ഇതേപോലെ സൂഫികൾ തസവ്വുഫിന്റെ ആളുകൾ അവർ തസവ്വുഫ് ശരിയായ തസവ്വുഫ് അല്ലട്ടോ, നമ്മുടെ നാട്ടിൽ കാണുന്ന ബറേൽവി ഖുറാഫി തസവ്വുഫ്, ആ തസവ്വുഫിന്റെ ആളുകൾ സുഹുദിൽ പരിധി വിട്ടു, വിരക്തി, ഭൗതിക വിരക്തി. ഭൗതിക വിരക്തി എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, പ്രോത്സാഹിപ്പിച്ചതാണ്, അതതിന്റെ പരിധിക്കുള്ളിൽ നിൽക്കണം. പക്ഷേ ഈ തസവ്വുഫ് പരിധി വിടുകയും അവർ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ത്വയ്യിബാത്തുകളായ കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കുകയോ തിന്നുകയോ അത് അനുഭവിക്കുകയോ ചെയ്യുന്നതിനെ അവർ മോശമായി കണ്ടു. ഇതൊന്നും പാടില്ല, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, സൂഫിസത്തിന് പറ്റിയതല്ല എന്നവർ മനസ്സിലാക്കി. ഇവരെ എതിർക്കാൻ വേണ്ടി മുത്തഹരിറ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, സ്വതന്ത്രവാദികൾ, എന്തും പറ്റും, അബാഹു അൽ ജമീഅൽ മആകിൽ വൽ മഷാരിബ് വൽ മലസാ, ഒന്നും നിഷിദ്ധമായിട്ടില്ല. ആളുകൾക്ക് ഉപകാരപ്പെടുന്ന അവനവന്റെ ലൗക്കും ആസ്വാദനവും അനുസരിച്ച് ഉപകാരപ്രദമായ അല്ലെങ്കിൽ നല്ലതായി തോന്നുന്ന ഏതും അനുവദനീയമാണ് എന്നതിലേക്ക് വേറൊരു കൂട്ടർ എത്തിച്ചേർന്നു. ഇതുപോലെയാണ് ഇന്ന് മുസ്ലിംകളിൽ നമ്മുടെ കേരളത്തിൽ പരിഷ്കരണവാദികളായി അറിയപ്പെടുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്താണ്? ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ, അതൊന്നും ഇസ്ലാം വിലക്കൂല, അതൊന്നും ഇസ്ലാം വിലക്കിയതല്ല, അതൊക്കെ ആവാം എന്ന് നേരത്തെ ഈ പറഞ്ഞതുപോലെ മ്യൂസിക്കും സംഗീതോപകരണങ്ങളും അതുപോലുള്ള സർവ്വതിന്മകളും ഇസ്ലാമിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് അങ്ങനൊരു ഇസ്ലാം അല്ലെങ്കിൽ അങ്ങനൊരു വിരക്തി, പാട്ട് സംഗീതം കേട്ടുകൂടാത്ത ഒരു ഇസ്ലാമുണ്ടോ, സംഗീതോപകരണം ഉപയോഗിച്ചുകൂടാത്ത ഒരു ഇസ്ലാമുണ്ടോ, ആണും പെണ്ണും തീരെ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത ഒരു ഇസ്ലാമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനൊക്കെ അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ആളുകൾ, ഇസ്ലാം അവിടെ മിതമായ നിലപാട് സ്വീകരിച്ചു. എന്താണ് ആ മിതമായ നിലപാട്? ഇസ്ലാം പറഞ്ഞ പരിധിക്കുള്ളിൽ വിലക്കിയാകാം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇസ്ലാം വിലക്കിയിടത്ത് നിൽക്കാം, വിലക്കിയ കാര്യങ്ങൾ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും പാടില്ല. അവിടെയും മിതമായ നിലപാടാകുന്നു ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാലും പണ്ട് കാലത്തുണ്ടായ ഗുലുവിന്റെ ഇനങ്ങൾ ഇന്ന് അതുപോലെയോ ചിലപ്പോൾ അതിൽ കൂടുതലായോ ആളുകളിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം സഫ്രീത്തിലേക്ക് പോയിട്ടുള്ള ആളുകളാണ് ഇപ്പൊ പുകവലി പാടില്ല എന്ന് ലഹരി വസ്തുക്കളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ അതിനോട് ഖിയാസാക്കിക്കൊണ്ട് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പുകവലിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കും, ശരിയായ മുസ്ലിംകളാണെന്ന് പറയുന്ന ആളുകൾ ചോദിക്കും, പുകവലി പാടില്ല എന്ന് ആരാ പറഞ്ഞത്? അതിന് ഖുർആനിൽ വല്ല തെളിവുണ്ടോ? ഹദീസിൽ വല്ല തെളിവുണ്ടോ? അപ്പോ പുകവലി ഹറാമാണ് എന്ന് ഖണ്ഡിതമായി പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പുകവലി വേണമെങ്കിൽ അത് തെറ്റാണ്, ആരോഗ്യത്തിന് കാണണമൊക്കെ വേണമെന്ന് പറയാ, അതല്ലാതെ അത് ഹറാമാണ് എന്ന് പറയാൻ പാടില്ല എന്ന് ചില ആളുകൾ വാദിക്കുന്നു. അവരെങ്ങോട്ട് പോയി? നേരത്തെ പറഞ്ഞ താഴെയറ്റത്തേക്ക് പോയി, അധപ്പതനത്തിന്റെ അറ്റത്തേക്ക് അവർ ചാടി. നിങ്ങളൊക്കെ ചില ആളുകൾ നമുക്ക് ഇങ്ങനൊക്കെ വാദിച്ച ഒരാള് എന്റെ നാട്ടിൽ, അവൻ എന്ത് ചെയ്തു, നല്ല പുകവലിക്കാരനായിരുന്നു, പക്ഷെ പെട്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ അറ്റാക്ക് വന്നു. ഖുർആൻ ഹദീസ് ഓതിട്ടൊന്നും പുകവലി നിർത്താത്ത സാധാരണക്കാരനല്ല, നമ്മുടെ നാട്ടില് നമ്മളെ ഭാഷ പറഞ്ഞ പണ്ഡിതനായ ഒരാളാണ്, ദൈവതർത്തന ഒരാളാണ്. പക്ഷെ അറ്റാക്ക് വന്നു, എന്നിട്ട് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യേണ്ടത്, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ നടത്തി. ഒരു ആയത്തും ഹദീസും വേണ്ടിയിരുന്നില്ല, പിന്നെ അത് അന്ന് വരെ പുകവലിച്ചിട്ടില്ല. കണ്ണായക്ക് എന്ത് ചെയ്തു, അയാൾക്കത് ബോധ്യപ്പെട്ടു, അയാളെ അനുഭവത്തിൽ നിന്ന് ആയത്തും ഹദീസും ഫലം ചെയ്യാത്തപ്പോൾ അനുഭവം ഫലം ചെയ്തു. ഇനി മ്യൂസിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ പലിശ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഇപ്പോ അമുസ്ലിങ്ങള അല്ല അന്യ സ്ത്രീകളായ ആളുകൾക്ക് മുസാഫഹത്ത് നടത്തുക, കൈ കൊടുക്കുക, അത് ഇസ്ലാമിലുണ്ടോ? ഇല്ല. നബി ബൈഅത്ത് നടത്തിയിട്ടുണ്ട് പുരുഷന്മാരോടും സ്ത്രീകളോടും. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ബൈഅത്തിനെ സംബന്ധിച്ച് പറയുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയ്യ് ഒരു പെണ്ണിന്റെ കൈയും തൊട്ടിട്ടില്ല. എതിര് ബൈഅത്താണ് ഒരു മുസാഫത്ത് തുറക്കാനുള്ള രംഗം. അവിടെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് കൈ സ്പർശിക്കാതെയാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. ഇത് പറയുമ്പോ ഇന്നിപ്പോ ചില ആളുകൾ പറയും, നിങ്ങൾ തീവ്രവാദികളാണ്, ഞങ്ങൾ മിതവാദികളാണ്, അതുകൊണ്ട് അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അതൊക്കെ ആവശ്യമുള്ളിടത്താകാം അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അതാകുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ സ്ത്രീകളെ തൊടാൻ പാടില്ല എന്നതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. അതുപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റക്കാവുക തനിച്ചാവുക എന്ന് പറയുന്നത് അത് പാടില്ലാത്തതാണ്, ഇസ്ലാമിൽ വിലക്കിയതാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും, കണ്ടോ നിങ്ങൾ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നു, അല്ലെങ്കിൽ പുരോഗമന ചിന്തയെ എതിർക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴാണല്ലോ പത്രം മുമ്പ്, ഇപ്പോഴൊന്നല്ല, ഒരു 12-17 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മുജാഹിദിൽ പുളർപ്പുണ്ടായപ്പോ പുറത്തു ചാടിപ്പോയ ഒരു കൂട്ടം ആളുകൾ നടത്തിയ പത്രപ്രസ്താവനകളിൽ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു സംഘടന ഉണ്ടാക്കി പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ വേറെ സംഘടന ആക്കിയത്, ഞങ്ങളെ പുറത്താക്കിയത് എന്തിനാണ്? അതിൽ പറഞ്ഞാണ് പിന്നെ പത്രം വായിക്കാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് പുറത്തിറങ്ങിക്കൂടാ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഇതൊക്കെ പാടില്ല എന്ന് ഞങ്ങൾ പിന്നെ എങ്ങനെ ഈ തരം കാര്യങ്ങളുടെ പേരിലാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, പുറത്താക്കിയത്. അപ്പൊ ഇതൊക്കെ പറ്റും എന്ന് അവർ പറയുന്നു, ഞങ്ങൾ പറയുന്നു സംഗീതം അല്ല പാടില്ല എന്നവർ പറയുന്നു, ഞങ്ങൾ ഇതൊക്കെ പറയുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. അത് പഴഞ്ചൻ നടപടിയിലേക്ക് 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകലാണ്. ഞങ്ങൾ ആ 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത കാട്ടറബികളായ സലഫികളല്ല, മറിച്ച് ഞങ്ങൾ എന്തിന്റെ ആളുകളാണ്? ശരിയായ പുരോഗമന കാലഘട്ടത്തിൽ ജീവിക്കുന്ന, കാലത്തിന്റെ ചുമരെഴുത്ത് വായിക്കുന്ന, ഏത് പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരായ ആളുകളാണ് എന്ന് അവർ വാദിച്ചു. അപ്പൊ എന്തിന്റെ പേരില ഇതൊക്കെ മോശപ്പെട്ടതാണ് എന്നതിന്റെ പേരിലാണ് ഈ ഹറായമായ കാര്യങ്ങളൊക്കെ തിരിച്ചുകൊണ്ടുവന്നത്. ഇതിന്റെ പേരിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പർദ്ദയും മറ്റു കാര്യങ്ങളൊക്കെ എതിർക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിക്കുന്ന വസതിയത്ത് എന്ന് പറയുന്നത് ഇത് ഇസ്ലാമിനെ ഒഴിവാക്കലല്ല, ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്തു പോകലുമല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിച്ചതെന്തോ അതെല്ലാം വസതിയത്താണ്, മിതത്വമാണ്. അതിനപ്പുറത്തുള്ള ഒരു കാര്യവും കൂട്ടാനോ കുറക്കാനോ പാടില്ല. അങ്ങനെ ഒരു വസതിയത്ത് അല്ലെങ്കിൽ അതിൽ പരിധിക്കപ്പുറത്ത് പോയിട്ടുള്ള ഒരു തീവ്രത അതും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകളും നേരത്തെ പറഞ്ഞ ഹദീസുകൾക്ക് പുറമെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുകയാണെങ്കിൽ നീതി അനുസരിച്ച് വിധി കൽപ്പിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. അത് സൂറത്തു നിസായിലെ 58-ാമത്തെ ആയത്ത്. അവിടെ ഏത് വിഷയം എന്ന് പറഞ്ഞില്ല, മതത്തിന്റെ വിഷയത്തിലാകട്ടെ, കുടുംബജീവിതത്തിന്റെ വിഷയത്തിലാകട്ടെ, വ്യക്തിപരമായ വിഷയത്തിലാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, ഇസ്ലാം പഠിപ്പിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, ഇനി അതല്ലാത്ത വിഷയത്തിലാണെങ്കിലും തീരുമാനമെടുക്കുന്നത്, വിധി കൽപ്പിക്കുന്നത് എന്തായിരിക്കണം? നീതിപൂർവകമാകണം എന്നതിനാ ഖുർആൻ പറഞ്ഞത്. അവിടെ നീതിക്കപ്പുറത്ത് പോയാൽ അതെന്താണ്? പരിധി വിടലാണ്. നീതി പാലിക്കാതിരുന്നാലോ അത് വീഴ്ച വരുത്തലാണ്. രണ്ടും പാടില്ല, അക്രമവും പാടില്ല, അന്യായവും പാടില്ല. മിതമായ നിരക്ക് ആളുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആളുകളോട് ശത്രുതയോ വിദ്വേഷമോ പുലർത്തുന്ന കാര്യത്തിൽ പോലും ഇത് നിങ്ങളെ ആരോടെങ്കിലും ശത്രുത എന്ത് ചെയ്യാൻ പാടില്ല, നീതി വരുത്തുന്ന കാര്യത്തിൽ തടയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇതേപോലെ ഇബാദത്തിന്റെ കാര്യം പരിശോധിച്ചാൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഉച്ചത്തിലാകണമെന്നില്ല, മനസ്സിൽ വിചാരിച്ചാൽ പോലും എന്താണ് പ്രാർത്ഥനയാണ്? സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ, അയാൾ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയ ഒരാൾ, അയാൾക്ക് വായന തുറക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെ അയാൾ പ്രാർത്ഥിക്കുക? അയാളുടെ പ്രാർത്ഥന മനസ്സിലാണ്. സംസാരശേഷി ഇല്ലാത്ത ഒരാൾ, അവന്റെ ദുആ എങ്ങനെയാ? അവന്റെ മനസ്സിലാണ്. ചിലപ്പോൾ രാഗ്യമാകാം, പറയാൻ കഴിയില്ല, ചൂണ്ടുന്നു, അതായിരിക്കും അയാളുടെ ദുആ എന്ന് പറയുന്നത്. പക്ഷേ ഇസ്ലാം പറഞ്ഞു എന്ത്? വലാ തജ്ഹർ ബി സ്വലാതിക വലാ തുഹാഫിദ് ബിഹാ, നീ നിന്റെ സ്വലാത്ത് കൊണ്ട്, സ്വലാത്ത് എന്നാൽ അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം എന്താണ്? പ്രാർത്ഥന എന്നാണ്. നിന്റെ പ്രാർത്ഥന കൊണ്ട് നീ എന്ത് ചെയ്യരുത്? ശബ്ദമുയർത്തി പരിധി വിടരുത്, അധികം ശബ്ദമുയർത്തരുത്. എന്നാൽ വലാ തുഹാഫിദ് ബിഹാ, പറ്റ ശബ്ദം താഴ്ത്തുകയും ചെയ്യരുത്. വബ്തഗി ബൈന ദാലിക സബീല, അതിനിടയിലുള്ള ഒരു മാർഗം സ്വീകരിക്കുക. അപ്പൊ അധികം ശബ്ദമുയർത്തി, ഇപ്പൊ ചില സ്വലാത്ത് കിട്ടില്ല, പള്ളിയിൽ നിന്ന് രാത്രി തറാവി നമസ്കാരം കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങിയാൽ, എഷാസ്കാരം കഴിഞ്ഞിട്ടോ, ഏത് സമയത്ത് തറാവി നമസ്കാരം കഴിഞ്ഞാന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ പള്ളിയിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കൂട്ട സ്വലാത്ത്, ഉറക്കെ സ്വലാത്ത്. അതുപോലെ പല സന്ദർഭങ്ങളിലും കൂട്ടവാങ്ക്, ഇങ്ങനെ പലതുണ്ട്. അതുപോലെ തന്നെ ഉറക്കെയുള്ള പ്രാർത്ഥനകൾ, ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. അങ്ങനെ പരിധി വിട്ടുപോകാൻ പാടില്ല, എന്നാൽ പറ്റ ശബ്ദം താഴ്ത്തിയുമാകരുത്. അതിനിടയിൽ ആണ് പ്രാർത്ഥനയിൽ പോലും ശബ്ദം വേണ്ടത്. അവിടെ ചെയ്തു മിതമായ നിലപാട് ഇസ്ലാം പഠിപ്പിച്ചു. അതുപോലെ ആഹ്റത്തിലേക്ക് എത്തണം, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ദുനിയാവ് തീരെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ദുനിയാവ് വേണം. ദുനിയാവ് എന്തിനായിരിക്കണം? ദുനിയാവ് ഒരാൾ പരലോകത്തിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബ്തഗി ബിമാ ആതാക അല്ലാഹു ദാരൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. നീ നിനക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് പരലോകത്തെ നീ ലക്ഷ്യം വെക്കണം. ഇപ്പൊ ദുനിയാവ് കൊണ്ട് പരലോകത്തെയാണ് ലക്ഷ്യം വെക്കേണ്ടത്. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളതെന്തോ അതിനെ മറന്നു കളയാൻ പാടില്ല. ദുനിയാവിലേക്ക് പാടെ മുഴുകാനും പാടില്ല, ദുനിയാവിനെ മറന്നുകൊണ്ട് ജീവിക്കാനും പാടില്ല. കാരണം ജീവിക്കാൻ മനുഷ്യന് വിഭവങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു മനുഷ്യർക്ക് അത് കൊടുത്തത്. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും സമ്പാദിക്കാനും വിനിമയം ചെയ്യാനും അല്ലാഹു നമ്മുടെ കയ്യിൽ താൽക്കാലികമായി ഏൽപ്പിച്ചു. അതുകൊണ്ട് അത് പാടെ മറന്നുകൊണ്ട് ജീവിക്കേണ്ടതില്ല എന്ന് സൂറത്ത് ഖസസിലെ 77-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. അപ്പൊ സമ്പത്തിന്റെ കാര്യത്തിൽ ദുനിയാവിനോടുള്ള വീക്ഷണത്തിലും മിതമായ നിലപാട് ഇസ്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ചെലവഴിക്കണം, പക്ഷെ ചെലവഴിക്കുമ്പോൾ ഒന്നായി കൊടുക്കേണ്ടതില്ല, മറിച്ച് മിതമായ അവസ്ഥയിലായിരിക്കണം കൊടുക്കേണ്ടത്. സൂറത്തുൽ ഫുർഖാൻ ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്നിടത്ത് വല്ലദീന ഇദാ അൻഫഖുലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. കൊടുക്കുമ്പോൾ അതിന് കവിഞ്ഞു കൊടുക്കുകയോ കൊടുക്കാതെ ലുപ്തമായി പിശുക്ക് കാണിച്ചു വെക്കുകയോ ചെയ്യുകയില്ല, മറിച്ച് ബൈന ദാലിക ഖവാമ രണ്ടിനും ഇടയിലുള്ള മിതമായ നിലപാട് അവർ സ്വീകരിക്കുന്നു. ഒന്നായി കൈയ്യ് അയച്ച് പരത്തി നീട്ടിവെച്ച് വേണ്ടതൊക്കെ കൊണ്ടുപോയിക്കോളൂ എന്ന നിലക്കുള്ള സമീപനവുമില്ല, ഒന്നും കൊടുക്കുകയില്ല എന്നുള്ള നിലക്ക് ഖുർആൻ പറഞ്ഞതുപോലെ കൈ കെട്ടിപ്പൂട്ടി ഭദ്രമാക്കി തങ്ങളെ കിട്ടു വെക്കുകയുമില്ല, മറിച്ച് മിതമായ നിലക്ക് ചെലവഴിക്കുന്നു എന്ന് ഖുർആൻ സൂറത്ത് ഇസ്രായേലിലെ 27-28-29 വചനങ്ങളിൽ ആ കാര്യം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ മതം എന്ന് പറയുന്നത് തിന്നുക കുടിക്കുക എന്ന് പറയുന്നു, അതും പാകത്തിനാകാം, അതിനപ്പുറം പാടില്ല. കുലു വസ്രബു വലാ തുസ്രിഫു. അപ്പൊ ആളുകൾക്ക് സ്വയം തിന്നുന്ന കാര്യത്തിലാണെങ്കിലും ആളുകൾക്ക് കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിലും അവിടെ ഒക്കെ എന്ത് വേണം, പച്ച ചുരുക്കും വേണ്ട, പരിധിക്ക് അപ്പുറത്തും വേണ്ട. ഇസ്രാഫ് പാടില്ല, പരിധി വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഇസ്രാഫും തബ്ദീറും രണ്ടാണ്, അത് നമ്മൾ വേറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, അത് വേറെ വിഷയമായി പറയേണ്ടതാണ്. തബ്ദീർ എന്ന് പറയുമ്പോ അനാവശ്യമായി ചെലവഴിക്കലാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഒരു പൈസ ചെലവഴിച്ചാൽ പോലും അതെന്താണ്, തബ്ദീറാണ്. ഇസ്രാഫ് എന്ന് പറയുമ്പോ അനുവദിക്കപ്പെട്ട കാര്യത്തിൽ പരിധിക്കപ്പുറം ചെലവഴിക്കൽ, അതാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. തബ്ദീർ എന്നാൽ വേണ്ടാത്ത കാര്യത്തിന് ഒരു പൈസയാണെങ്കിൽ പോലും ചെലവഴിച്ചാൽ അത് തബ്ദീറായി മാറും. അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തബ്ദീറും പാടില്ല, ഇസ്രാഫും പാടില്ല, മറിച്ച് അനുവദനീയമായ മാർഗങ്ങളിൽ പോലും മിതമായ നിലയിൽ മാത്രം ചെലവഴിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള തെളിവുകളിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുക, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾക്ക് അപ്പുറം പോയി ആളുകൾക്ക് ഞെരുക്കവും ഉണ്ടാക്കേണ്ടതില്ല. കാരണം ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് ഹറജുണ്ടാക്കാൻ പ്രയാസമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മിൻ ഹറജിൻ എന്ന് വരെ ഖുർആൻ വെച്ച് കാണാം. ഒരു ക്ലേശവും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അതിൽ തന്നെ എന്ത് മനസ്സിലാക്കാം, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മതപരമായ കാര്യങ്ങൾ, അത് നേരത്തെ പറഞ്ഞ ഏത് മേഖലയിൽപ്പെട്ട കാര്യങ്ങളാകട്ടെ, അതിലൊന്നും തന്നെ ക്ലേശകരമായ ഒരു കാര്യവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇസ്ലാം പഠിപ്പിച്ചതിൽ ഒന്നും മനുഷ്യന് പ്രാവർത്തികമാക്കാൻ പറ്റാത്തതില്ല. അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ നമ്മുടെ വകയായി ഒരു മിതത്വം വേറെ പുതുതായി ഉണ്ടാക്കേണ്ടതില്ല. ഇതും ചില ആളുകൾ ഇന്നത്തീന യുസ്രുൻ എന്ന് പറയും. ഇപ്പൊ എന്ത് പറഞ്ഞാലും അതിനൊക്കെ നമ്മുടെ ചില ആളുകൾ തെളിവെന്താ, ദീൻ എളുപ്പമാണ്, ഇന്നത്തീന യുസ്രുൻ, മതം എളുപ്പമാണ്. മതം എളുപ്പാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളുടെ വാദം കേട്ടാൽ എന്താ തോന്നുക, മതം എളുപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുള്ള ഒഴിവായി കളിയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒഴിവായി കളി, മതം മതത്തിൽ പ്രയാസമില്ല, മതം എളുപ്പമാണ്, അപ്പൊ മതത്തിൽ കുറെ പ്രയാസമുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് എളുപ്പമായി നിർത്താൻ മതി, അങ്ങനെ ഒരു ഇസ്ലാമേ അല്ല. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, പിന്നെയും പിന്നെ ആവർത്തിച്ച് പറയാൻ കാരണം, അങ്ങനെ അവനവന് പറ്റിയത് എടുക്കുക, പറ്റാത്തത് ഒഴിവാക്കുക, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വസതിയത്ത് മിതത്വം എന്നാണ് വ്യാപകമായി ഇന്ന് നാട്ടിൽ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനെതിര് പറയുന്ന മതത്തിൽ ഉള്ളത് പ്രവർത്തിക്കൽ അതാണ് ശരിയായ ഇസ്ലാം എന്ന് പറയുന്ന ആളുകൾക്കെതിരിൽ തീവ്രവാദം ആരോപിക്കുന്നതും ഈ ഒരു തെറ്റായ വീക്ഷണം ആളുകൾക്കിടയിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദുബിക്കുമുൽ ഉസ്ര, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിൽ ഒരിക്കലും പ്രയാസമുണ്ടാകാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഹറജ് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ക്ലേശകരമായ എളുപ്പമല്ലാത്ത ഒരു കാര്യവും ഇസ്ലാമിലില്ല, എളുപ്പമുള്ളതേ ഉള്ളൂ. പക്ഷെ അതിൽ ചിലപ്പോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലക്ക് അത് കൂടുതൽ എളുപ്പമായിരിക്കും, ചില ആളുകൾക്ക് അത് അത്ര എളുപ്പമായിക്കൊള്ളുന്നില്ല. ഉദാഹരണത്തിന് നമസ്കരിക്കണം, നമസ്കരിക്കുമ്പോൾ നിന്ന് നമസ്കരിക്കണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. നിന്ന് നമസ്കരിക്കണം. നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. എന്നാൽ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് അല്പം പ്രയാസമായി തോന്നാം. പക്ഷേ അയാൾക്ക് എളുപ്പമുള്ള ഒരു കാര്യം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താ? ഇരുന്ന് നമസ്കരിക്കുക. അങ്ങനെ നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കാനുള്ള നിയമം അല്ലാഹു ഉണ്ടാക്കി. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എളുപ്പമാണ്, അയാൾക്കത് പ്രയാസമല്ല. ഇരിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിടന്ന് നമസ്കരിക്കാം. എങ്ങനെ സാധിക്കുന്നുവോ അങ്ങനെ നമസ്കരിക്കാം. അപ്പോ ഇരിക്കാൻ കഴിയുന്ന കഴിയാത്ത ഒരാൾക്ക് അയാൾക്ക് പ്രയാസമായി തോന്നും. പക്ഷെ അയാൾക്ക് അള്ളാഹു ഒരു നിയമം വെച്ചു, എളുപ്പം ഒരു എളുപ്പമായ മാർഗം വെച്ചു കൊടുത്തു. അതെന്താ? അത് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നമസ്കരിക്കാം. അപ്പൊ ഇസ്ലാം നമസ്കരിക്കുക, നമസ്കാരത്തിൽ നിൽക്കുക എന്ന് പറയുന്ന കാര്യം പ്രയാസമില്ല. ഏത് ആളുകൾക്കും അവനവന് പറ്റിയ ഇളവുകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ വക ഒരു എളുപ്പം. നിങ്ങൾക്ക് അങ്ങനെ പ്രയാസം എന്നാ പിന്നെ നമസ്കരിക്കേണ്ട. അങ്ങനെയുള്ള ചാക്കാർ പറയാം. ആശുപത്രി രോഗിയുണ്ട്, രോഗിയാണ്, അല്ലെങ്കിൽ രോഗിയെ പരിപാലിക്കണം. ഇസ്ലാം പ്രയാസം പഠിപ്പിച്ചിട്ടില്ല, എളുപ്പമാണ് പഠിപ്പിച്ചത്. അവിടെ നിങ്ങൾ പുനസ്കരിക്കേണ്ട. ആശുപത്രി എങ്ങനെ പുനസ്കരിക്കുക? ഒന്നും നിർക്കാൻ കഴിയില്ല, ടൈമ ചെയ്യാം. അത് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. അപ്പൊ നമസ്കരിക്കേണ്ട. യാത്രയിൽ എങ്ങനെ നമസ്കരിക്കണം? പൂർണ്ണമാക്കാൻ പറ്റോ? പിന്നെ ചുരുക്കി നമസ്കരിക്കാൻ പറ്റോ? അതെങ്ങനെയൊക്കെ ആകാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യാത്രയിൽ ഇപ്പൊ നമസ്കരിക്കുക എന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ആളുകൾ കാണും, അപ്പൊ പിന്നെ എത്ര എന്താ ഒരു മതമൗലികവാദിയാണോ എന്ന് തോന്നും. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? അത് സ്വീകരിക്കേണ്ടതില്ല. ഭക്ഷണം കഴിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ്. എന്നാൽ കൂടെ മുസ്ലിം അല്ലാത്ത ഒരാൾ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ കുറിച്ച് ഇവൻ എന്താണ് വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കുന്നത് കറിയൊക്കെ ഉള്ള എണ്ണയുള്ള കൈകൊണ്ട് വലത് കൈകൊണ്ട് കുടിക്കുന്നു, നിങ്ങളെ കുറിച്ച് അയാൾ മോശമായി വിചാരിക്കും. അപ്പൊ ഇസ്ലാം ഒരു അപരിഷ്കൃത മതമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് നിങ്ങൾ ഇടത് കൈ കൊണ്ട് കുടിക്കാനാണ് ഉത്തമം എന്ന് ബുക്ക് എഴുതിയ ആളുകൾ മുജാഹിദിന്റെ കൂട്ടത്തിലുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ എഴുതി വെച്ച പുസ്തകമാണ്. ഇസ്ലാമിലെ ഇളവുകൾ എന്നാണ് ബുക്കിന്റെ പേര്. ശരിക്കും പേര് കൊടുക്കുന്നത് ഇസ്ലാമിലെ വിളവുകൾ എന്നാണ്. എഴുതിയ ആളുടെ വിളവാണ്, ഇസ്ലാമിലെ ഇളവല്ല. അതുപോലെ മുസ്ലിങ്ങളുടെ അനാചാരങ്ങൾ എന്നിവയിൽ എഴുതപ്പെട്ട പുസ്തകമുണ്ട്. അതിൽ ഇസ്ലാമിലുള്ള സുന്നത്തുകളെ അനാചാരമായി പലതും പല എഴുതിക്കൂട്ടിയിട്ടുണ്ട്. സംസം വള്ളത്തിന്റെ ശ്രേഷ്ഠത പോലും ആ ബുക്കിലാണ് വിശദീകരിച്ചത്. ബുക്കിന്റെ പേര് ഇസ്ലാമിലെ അനാചാരങ്ങൾ. അതിലാണ് സംസവുമായി ബന്ധപ്പെട്ട കാര്യം കൊടുത്തത്. അപ്പൊ ഇങ്ങനെ ഇസ്ലാമിലുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു? അതിനെ പിന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്ലാമിൽ എളുപ്പമുണ്ടാക്കുക, അതല്ല ഇസ്ലാം എളുപ്പമാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഇപ്പൊ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഏറ്റവും കൃത്യവും പൂർണവുമായ രൂപങ്ങൾ ചെയ്ത് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു. എന്നാൽ നബി പഠിപ്പിച്ച ക്രമത്തിൽ നിന്ന് ചില ആളുകൾ എന്ത് ചെയ്തു? ആ ക്രമം തെറ്റിച്ചു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് വന്ന് പറഞ്ഞു, നബിയെ ഞാൻ ആദ്യം എറിയുകയാണ് ചെയ്തത്, നബിയെ ഞാൻ ആദ്യം തവാഫാണ് നടത്തിയത്, നബിയെ ഞാൻ ആദ്യം അറവാണ് നടത്തിയത് എന്നൊക്കെ ചില ആളുകൾ വന്നിട്ട് നബിയോട് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹറജ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് വെച്ചിട്ട് ചില ആളുകൾ പുസ്തകം എഴുതി, ഇസ്ലാം എന്ന ലാ ഹറജ്, ഇത് ഇസ്ലാം എളുപ്പമാണ്, ഇസ്ലാം ലാ ഹറജ്, പ്രയാസമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമുള്ളതൊക്കെ ഒഴിവായിക്കോളി, നിങ്ങൾക്ക് വേണ്ടി എടുത്താൽ മതി, നിങ്ങൾക്ക് പറ്റി എടുത്താൽ മതി. ഇതാണെന്ന് എന്താണ് ഫ്ലെക്സിബിൾ ഇസ്ലാം എന്നല്ല പറഞ്ഞ് ചില ആൾക്കാർ അവതരിപ്പിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു നീട്ടാവുന്ന അയവുള്ള ഇസ്ലാം. അങ്ങനെ ഒരു ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ചതൊക്കെ അയവുള്ളതാണ്. അല്ലാതെ അവനവന്റെ മകൻ ഇപ്പൊ ഇക്കൊല്ലം ഹജ്ജിന് പോയപ്പോൾ പോലും ചില ആളുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ വസ്വാസാക്കേണ്ടേ അറബിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് പോലെ ഹജ്ജ് എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നത്? നബി പറഞ്ഞത് ലാ ഹറജ എന്നല്ലേ. അത് അങ്ങനെ വാദിച്ച ആളുകൾക്കെതിരിൽ സലഫി പണ്ഡിതന്മാർ പുസ്തകം എഴുതിയിട്ടുണ്ട്. ലാ ഹറജ് എന്ന് ഹജ്ജിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലെങ്കിൽ ദീൻ എളുപ്പമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തോന്നിയവർക്ക് തോന്നിയതുപോലെ ഇസ്ലാമിനെ വളച്ചൊടിക്കാനും വ്യാഖ്യാനിക്കാനും എന്നിട്ട് ഇസ്ലാമിൽ ഉള്ളതിനെ ഇല്ലാതാക്കാനും ഇല്ലാത്തതിനെ ഇസ്ലാമിന്റെ അടുക്കല ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരാനുമുള്ള ഒരു ന്യായമല്ല എന്ന് പണ്ഡിതന്മാർ സമർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വസതിയത്തില്ല എന്നതാണ്. മറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിരുന്ന നിയമത്തിന്റെ അപ്പുറത്തേക്ക് പോയാൽ അതൊക്കെ എന്തായിത്തീരും? അത് ഒന്നുകിൽ ഇഫ്രാത്തോ അല്ലെങ്കിൽ തഫ്രീത്തോ ആയി മാറും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് അതിന്റെ മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാണിച്ച് വിശദീകരിച്ചു. ഒരു നേർവര വരച്ചു, എന്നിട്ട് അതിന്റെ ഇടതും വലത്തുമൊക്കെ കുറെ വരകൾ വരച്ചു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അപ്പുറവും ഇപ്പുറവുമുള്ള വരകളിലെല്ലാം ഷെയ്ത്താൻ ഇരിക്കുന്നുണ്ട്. ഷെയ്ത്താൻ അവനിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ടുപോകുന്നു. അത് നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഭിന്നിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഭിന്നിപ്പിക്കുന്നതിലേക്ക് അത് എത്തും. അതുകൊണ്ട് തന്നെ ഈ നേർരേഖ, ആ രേഖയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് നബി പറഞ്ഞു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഞാൻ ഈ മധ്യത്തിൽ നേരെ വരച്ചിട്ടുള്ള വര, ആ വരയാണ് എന്റെ നേരെ ചൊവ്വായ വഴി, അതിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുല, മറ്റു വഴികൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിൽ നിന്ന് അത് ഭിന്നിക്കാൻ കാരണമായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഇസ്ലാം പഠിപ്പിച്ചത് എന്തോ അതാണ് നേരെ ചൊവ്വയുള്ള, ചൊവ്വായ വിട്ടുവീഴ്ചയുള്ള വഴി. ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അയ്യിൽ അദിയാനു അഹബ്ബു ഇലല്ലാ, നബിയോട് ചോദിച്ചു മതത്തിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് എളുപ്പമുള്ളതെന്തോ അതാണ് ശരിയായ മതം എന്നല്ല. ഇസ്ലാം പഠിപ്പിച്ചതെന്തോ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം. ആ മതം ഏതാ? അൽ ഹനീഫിയത്തു സംഹ, നേർക്കുനേരെയുള്ള, വളവും തിരിവുമില്ലാത്ത, ചായവില്ലാത്ത, എങ്ങോട്ട് ചായവില്ലാത്ത, അള്ളാഹു അല്ലാത്തതിലേക്ക് ചായാത്ത, വിട്ടുവീഴ്ചയുള്ള മതം. ശരിക്കും നമ്മൾ ഹനീഫ് ഹുനഫ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞെടുത്ത്, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ ഹുനഫ എന്ന് കാണാം. ശരിക്ക് നമ്മളതിനർത്ഥം പറയുന്നതാ, പിന്നെ ഋജു മനസ്കരായ ആളുകൾ. ആ വാക്കിനർത്ഥം ശരിക്ക് ചായുക എന്നാണ്. അപ്പൊ ഹനീഫ് എന്നാൽ ചായുന്നവൻ എന്നാണ്. എങ്ങോട്ട് ചായുക? ആളുകൾ ചായുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്കാണ് ചായുന്നത്. അപ്പൊ ഒരു മുസ്ലിം അള്ളാഹു അല്ലാത്തവരിലേക്ക് ചായുന്നവനല്ല, മറിച്ച് അവൻ അള്ളാഹുവിലേക്ക് ചായവനാണ്. അതാണ് ഹുനഫ, മറ്റെങ്ങോട്ടും ചായാതെ അള്ളാഹുവിലേക്ക് ചായുന്നവൻ. അപ്പൊ ഇസ്ലാമിന്റെ വസതിയത്ത് സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് ചായുക. മറ്റ് എളുപ്പമാർഗങ്ങൾ, ഒന്നുകിൽ തഫ്രീത്തോ അല്ലെങ്കിൽ ഇഫ്രാത്തോ, അതിലേക്ക് പോകാതിരിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ ഉള്ള നേർക്കുനേരെയുള്ള, അല്ലെങ്കിൽ മറ്റൊന്നിലേക്കും ചായാത്ത വിട്ടുവീഴ്ചയുടെ മതം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ഹദീസാണ്. ഇവിടെ ഉള്ള സമസ്തക്കാരൻ പല ആയത്തും ഹദീസും ദുർവ്യാഖ്യാനിക്കുന്നത് പോലെ, ഇസ്ലാമിൽ തഫ്രീത്തോ ഇഫ്രാത്തോ വരുത്താൻ വേണ്ടി ഇന്ന് പല പിന്നെ പരിഷ്കരണവാദികളും വാദിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത്, നിങ്ങൾ എളുപ്പമുള്ളവരാക്കുക, എളുപ്പമുണ്ടാക്കുക, സന്തോഷവാർത്ത അറിയിക്കുക, പ്രയാസം വരുത്താതിരിക്കുക. നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് എളുപ്പമുണ്ടാക്കുന്നവരാകാൻ വേണ്ടിയാണ്. നിങ്ങളെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് പ്രയാസമുണ്ടാക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല. ഇത് വെച്ചിട്ട് എന്ത് പറയും? ഇസ്ലാമിലെ ഇന്നന്ന നിയമം പാലിക്കണം, അത് പാലിക്കണം എന്ന് പറയുമ്പോൾ ഏയ് അത് പ്രയാസമാണ്. ഇപ്പൊ ലോൺ എടുക്കാൻ പാടില്ല, ഏ അത് കുറച്ച് പ്രയാസമാണ് എടുക്കാതിരിക്കുക എന്നുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എടുത്തോളി അല്ലേ. അപ്പോ അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ വിദ്യാഭ്യാസം നേടുന്നത് അത് പാടില്ല എന്ന് പറയും. കണ്ടോ, ഇവൻ ഭൗതിക വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അപരിഷ്കൃതനാണ് എന്ന് ചിത്രീകരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ലോൺ എടുക്കാതെ അവൻ പഠിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് തന്നെ അത്ര വിദ്യാഭ്യാസം വേണ്ട എന്ന് ഒരുത്തൻ വെച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള വിദ്യാഭ്യാസം ഒരുത്തൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പം വേറെ ചങ്ങായി പ്രസംഗമായിട്ട് ഇറങ്ങും. കണ്ടോ, ഇവരുടെ ഈ തീവ്ര സലഫിസം കൊണ്ട് എന്ത് ചെയ്തു? വാപ്പ ലോൺ എടുത്തുണ്ടാക്കിയ വീട്ടിൽ താമസിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് കുട്ടി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആരാ? വാപ്പ മിതവാദിയായ മുസ്ലിം, പലിശക്ക് ലോൺ എടുത്ത് വീടുണ്ടാക്കിയവൻ. പലിശന്റെ വീട്ടിൽ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഹറാമിന്റെ വീട് ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് മകൻ പറഞ്ഞാൽ മകൻ തീവ്രവാദി, അവൻ തീവ്ര സലഫി, അവൻ മുത്തശദ്ദീദ്. യഥാർത്ഥത്തിൽ എന്താ പറയേണ്ടത്? ഇവൻ പൂർണ്ണ മുസ്ലിം എന്നാ പറയേണ്ടത്. വാപ്പക്ക് എന്ത് സംഭവിച്ചു? വാക്കപ്പൊക്ക് തഫ്രീത്ത് സംഭവിച്ചു, വാപ്പ വീഴ്ച വരുത്തി, മകൻ മുത്തശദ്ദീദായതല്ല, മകൻ എന്തായി മാറി? കാമിലായ മുസ്ലിമായി, പരിപൂർണ മുസ്ലിമായി. കാരണം അവന്റെ ജീവിതത്തിൽ നിന്ന് പലിശ അവൻ ഒഴിവാക്കി. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരുത്തൻ ഹറാമായ വിദ്യാഭ്യാസം ഒഴിവാക്കിക്കൊണ്ട് വല്ല കോളേജിൽ നിന്നും പഠനം ഒഴിവാക്കി പോന്നാൽ അപ്പൊ ചില ആളുകൾ പ്രസംഗിക്കും, കണ്ടോ പാപ്പാര് പറഞ്ഞടുത്ത് മക്കൾ നിൽക്കുന്നില്ല, പാപ്പമാരെ മക്കൾ അനുസരിക്കുന്നില്ല, ഇവർ തീവ്രതയിലേക്കാണ് കൊണ്ടുപോകുന്നത്, അവർ അതുകൊണ്ട് ഇവരെ പറ്റുമെങ്കിൽ പറയുകയല്ല ചൂണ്ടിക്കാണിച്ച് തന്നെ കൊടുക്കണം. ആരാന്ന് പറയില്ല, നമ്മൾ ചൂണ്ടിക്കാണിച്ചാ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ പോയി നോക്കിക്കോളി, നിങ്ങൾ ഇവരെ അന്വേഷിച്ചോളി എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പറയും, അല്ലെ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ആ പറയുന്നവൻ ശരിയായ മിതവാദിയായ മുസ്ലിം, ഹറാം ഒഴിവാക്കിയവൻ തീവ്രവാദി. കണ്ടോ എന്തൊരു വിപരീതാവസ്ഥയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് എന്ന് സഹോദരന്മാരെ നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി വലയുസാദ്ദീന ഇല്ലാ ഹനബ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഇൻഷാ അള്ളാഹ് ഒരു മണിയാവുമ്പോഴേക്കും അവസാനിപ്പിക്കും. നമസ്കാരം. പുരുഷന്മാർക്ക് ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാം, സ്ത്രീകൾക്ക് ഇവിടെ നിന്ന് നമസ്കരിക്കാം. അത് മുൻകൂട്ടി ഓർമ്മപ്പെടുത്തുകയാണ്, ആരും അതിന്റെ പേരിൽ പോകേണ്ടതില്ല. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതൊക്കെ ഓതുന്നത് എന്തിനാണെന്നിപ്പോ, മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ തീവ്ര സലഫിയാണ് എന്ന് പറയാനാണ് ഈ ഹദീസ് ഓതുന്നത്. എന്നാൽ ഈ ഹദീസിനെ ഇബ്നു ഹജറുൽ അസ്ഖലാനി വിശദീകരിച്ചത് അൽ മുസാദ്ദത്തു ബിത്തസ്തീരി എന്ന് പറഞ്ഞാൽ, അൽ മുസാദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്, അൽ മുബാലഗത്തു, അത് അതിരു കവിയലാണ്. മതം പാലിക്കുന്നതിൽ തീവ്ര പുലർത്തുക എന്നതല്ല, മതം നിയമത്തിന്റെ അപ്പുറം പോവുക, പരിധി വിട്ട് കടക്കുക എന്നതാണ് മുസാദ്ദത്ത്. അപ്പൊ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പോകലാണ് ഇസ്ലാമിനോട് കണിശ പുലർത്തുക എന്ന് പറയുന്നത്. വൽ മാന ലാ യതമ അതഅമ്മ ഖഹദുൻ ഫിൽ അഅമാലി ദീനിയ വയതർക്കു റിഫ്ഖ ഇല്ലാ അജദ വൻഖത ഫയുഗല. കണ്ടോ, മതത്തിൽ തീവ്രത പാടില്ല, അല്ലെങ്കിൽ മതത്തോട് തീവ്രത പുലർത്തത് എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ ഒഴിവാക്കണമെന്നല്ല. അതിന്റെ അർത്ഥം മതത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരാളും ഇസ്ലാം പഠിപ്പിക്കാത്ത ആഴത്തിലേക്ക് പോവുകയില്ല. അപ്പൊ ഇസ്ലാം എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അവിടെ നിൽക്കും, അതിനപ്പുറത്തേക്കും പോകില്ല, ഇപ്പുറത്തേക്കും പോകില്ല. എത്രക്കും റിഫ്ഖ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള റിഫ്ത്ത്, സൗമ്യത, മിതത്വം, അത് അവൻ ഒഴിവാക്കുകയും ഇല്ല. ഒന്നുകിൽ ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ ഇസ്ലാം പഠിപ്പിച്ച റിഫ്ത്ത് അവൻ ഒഴിവാക്കിയാൽ അവനവന് തോന്നുന്ന റിഫ്ത്ത് അല്ലട്ടോ ഇസ്ലാം പഠിപ്പിച്ച റിഫ്ത്ത്, അത് ഒരുത്തൻ ഒഴിവാക്കുകയാണെങ്കിൽ അവൻ കഴിവ് കെട്ടവനായി മാറും. എന്നാൽ ഇത് പൂർണ്ണമായി ചെയ്യാൻ അവൻ സാധിക്കുകയില്ല. വങ്കത അവൻ അള്ളാഹുവിനെ കൽപ്പിക്കുന്നതിൽ നിന്ന് അവൻ മുറിഞ്ഞു പോകും. അപ്പോൾ മതം അവനെ തോൽപ്പിക്കും. കാരണം എന്താ, അവൻ മതത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് തന്നെ മതം അവനെ തോൽപ്പിച്ചു. വലൈസൽ മുറാദു, ഇത് ശരിക്കും പറഞ്ഞുള്ള മുജാഹിദുകൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ തീവ്രത ആരോപിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. വലൈസൽ മുറാദു മൻ അസ്ലബിൽ അക്മൽ ഫിൽ ഇബാദ, മത തീവ്രത എന്ന് പറയുന്നത് ഒരിക്കലും അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നല്ല. മൻ അസ്ലബിൽ അക്മൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പൂർണമായത് പ്രവർത്തിക്കണം, അത് അന്വേഷിക്കണം, അതിനെ തടയുകയല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഫഇന്നഹു മിനൽ ഉമൂരിൽ മഹ്മൂദ, മതത്തിൽ ഏറ്റവും പൂർണമായതെന്തോ അത് അന്വേഷിച്ച് അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് അതെന്താണ്, ഇസ്ലാമിന്റെ പൂർണമായി ഉൾക്കൊള്ളലാണ്. ബൽ മൻഉൽ ഇഫ്രാത്തി അൽ മുഅത്തി ഇലൽ മലാൽ, എന്നാൽ മതത്തിൽ പരിധി കവിയുക എന്നതിനെ തടയലാണ് ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം. മതം നിശ്ചയിച്ച പരിധിക്കപ്പുറത്തേക്ക് പോയാൽ അത് മടുപ്പിലേക്ക് എത്തിക്കും. അവിൽ മുബാലഗത്തു ഫി തത്വഇൽ മുഫ്ലി ഇലാ തർക്കിൽ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ ഒഴിവാക്കുന്നതിലേക്ക് എത്തിക്കുന്ന സുന്നത്തിന്റെ കാര്യത്തിലുള്ള തീവ്രതയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അനുവദിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്, ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്, അതിൽ ഒരാൾ സുന്നത്ത് ചെയ്തിട്ട് ശ്രേഷ്ഠമായതിനെ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരാൾ സുന്നത്തായ കാര്യങ്ങൾ അന്വേഷിച്ച് അയാൾ ഫർളിനെ ഒഴിവാക്കുന്നതിലേക്ക് പോകും. എന്നിട്ട് അതിനെ പിന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി ഉദാഹരണം കൊടുത്തിട്ടുള്ളത്, ഒരാൾ രാത്രി മുഴുവൻ നമസ്കരിക്കും. രാത്രി നമസ്കരിക്കുക എന്നുള്ളത് എന്താ ശ്രേഷ്ഠമുള്ള കാര്യം, അതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്താ, അല്ലെങ്കിൽ നിർബന്ധമായ കാര്യം, സുബ്ഹ് ജമാഅത്ത് കൃത്യമായ സമയത്ത് ജമാഅത്തോടു കൂടി നമസ്കരിക്കുക എന്നുള്ളതാണ്. ഒരുത്തൻ അതിര് കവിഞ്ഞു, എന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കം വെച്ച് നിസ്കരിച്ചു, അങ്ങനെ അവൻ ഉറങ്ങി. അപ്പൊ തത്തവുവിന്റെ കാര്യത്തിൽ അവൻ തീവ്രത കാണിച്ചു, എന്നിട്ട് അവൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോ എന്താ നഷ്ടപ്പെട്ടത്, സുബ്ഹ് മര്യാദക്ക് നിസ്കരിക്കുക എന്നുള്ള ഏറ്റവും നിർബന്ധമായ കാര്യം അവന് നഷ്ടപ്പെട്ടു. അതുപോലുള്ള ഉദാഹരണങ്ങൾ നീട്ടി വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഒന്നുകിൽ സുബ്ഹ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സുബ്ഹിന്റെ സമയം കഴിഞ്ഞ അങ്ങനെയൊക്കെ അവൻ നമസ്കരിക്കുന്നതിൽ എത്തുന്നു. ഇളവ് അനുവദിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നിർബന്ധമായ കാര്യം ഒരാൾ എടുക്കുക. ഇതുപോലെ നേരത്തെ പറഞ്ഞല്ലോ, യാത്രയിൽ നോമ്പ് ഒഴിവാക്കാം, ചിലപ്പോൾ ഒഴിവാക്കൽ അനിവാര്യമാകും, നോമ്പ് തോൽക്കൽ ഹറാമാകും. അത്തരം സന്ദർഭത്തിൽ ഒരാൾ നോമ്പ് തോൽക്കുക എന്ന നിർബന്ധത്തെ അയാൾ സ്വീകരിക്കുന്നു, നോമ്പ് ഒഴിവാക്കുക എന്ന ഇളവ് അയാൾ ഉപേക്ഷിക്കുന്നു, അത് എന്താണ്, തനത്തു ആണ്, തീവ്രതയാണ്. കമയ്യത്രുക്കു തയമ്മുമ എന്തൽ അജ്സി അനിസ്തിഅമാലിൽ മാ, വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ ഒരാൾക്ക് തയമ്മം ചെയ്യാം, പക്ഷെ അയാൾ തയമ്മം ചെയ്യാതെ അയാൾ വെള്ളം കൊണ്ട് തന്നെ ഒതുവെടുക്കുന്നു. ഇതൊക്കെ എന്താണ്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ കൂടുതൽ പ്രയാസമുണ്ടാക്കലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുക എന്നത് ഒരിക്കലും തീവ്രതയല്ല. ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നിര്യാണിക്ക് മീതെ വസ്ത്രം ധരിച്ച ആളുകൾ, ഇവരെ കുറിച്ച് പണ്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ ആളുകൾ പ്രഭാത്തിൽ എഴുതിയത് എന്താ, സലഫി മുത്തസദ്ദീദുകൾ അവരെ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് എന്ത്, നിര്യാണിക്ക് മീതെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അന്ന് അവരങ്ങനെ പറഞ്ഞു. പിന്നെ പിൽക്കാലത്ത് മുജാഹിദ് വിഭാഗങ്ങളിൽപ്പെട്ട ചില ആളുകളും അതേ കാര്യം പറഞ്ഞു. താടിയെ കുറിച്ച് ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്തത് എന്ന് ഇസ്ലാമിസ്റ്റുകൾ ആരോപിച്ചു അല്ലെങ്കിൽ പരിഹസിച്ചു. അതേ കാര്യത്തെക്കുറിച്ച് ഒരു ഖുറാഫി മുസ്ലിയാണ് ആ പിന്നെ ചൂല് പോലെ എന്ന് പണ്ട് നാദാപുരം കണ്ടനത്തിൽ പരിഹസിച്ചു. അതിനുശേഷം മുജാഹിദുകൾ എന്ന് പറയുന്ന വിദേശത്ത് സലഫികളായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതെന്തിനാ ഇവിടെ 100 വട്ടം സലഫികളല്ല ഞങ്ങൾ കേരളത്തിലെ പ്രത്യേക മുജാഹിദാണ് എന്ന് പറയുന്നവർ ഗൾഫ് പോയാൽ സലഫികളാണ് എന്ന് പറയും. അതെന്തിനാ, നിങ്ങൾ സലഫിയെ നമുക്ക് ആവശ്യമല്ല, നമുക്ക് നിങ്ങളെ പൈസയാണ് ആവശ്യം, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ സലഫിയാണ്, ഞങ്ങൾ നാട്ടിൽ മുജാഹിദാണ്. ഈ പറയുന്ന ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ എന്റെ ഒരു ശിഷ്യൻ കൂടിയായ ഒരാൾ പ്രസംഗിച്ചത് എന്താണ്, ആടിന്റെ താടി പോലെ എന്നാണ്. എന്തിനെ കുറിച്ച്? താടിയെ കുറിച്ച്. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ശിവലിംഗം എന്ന് നിഖാബിട്ട് പറഞ്ഞിട്ട് പോകുന്ന സ്ത്രീകളെ കുറിച്ച് പരിഹസിച്ചത് വേറെ ആരുമല്ല, മുസ്ലിം സമൂഹത്തിൽ മുജാഹിദ് വിഭാഗത്തിലെ പ്രമുഖനായ ഒരു നേതാവിന്റെ മകനായ അറബി കോളേജിലെ ഒരു അധ്യാപകനും അഫ്വലുൽമേ അതിന്റെ മേലെയൊക്കെ പഠിച്ച ആളുമാണ്. അപ്പൊ ഇങ്ങനെ മതത്തിൽ പാലിക്കപ്പെടുന്ന നിയമങ്ങൾ, ഇപ്പോ ജിന്ന് എന്നാണല്ലോ നമ്മളെ കുറിച്ച് പരിഹസിക്കുന്നത്, ജിന്നുകൾ ജിന്നത പോണ് എന്ന് പറയും. ജിന്നുകളെ തിരിച്ചറിയാനുള്ള ഒരു വഴി, ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ, എന്നോട് എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ ഉമ്മാന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ സഹോദരനായി വരുന്ന ഒരു കുബൂരിയായ വിഭാഗത്തിൽപ്പെട്ട ഒരുത്തൻ, അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞാൽ നിങ്ങളെ കണ്ടാ പെട്ടെന്ന് തിരിച്ചറിയും എന്ന് പറഞ്ഞ എന്താ, നമ്മളാൾക്കാർ പറഞ്ഞു കൊടുത്തു കേട്ടതാണ് വലിയ താടി ഒന്ന്, രണ്ടാമത്തത് പിന്നെ ജുപ്പ ധരിക്കും, മൂന്നാമത്തത് നിര്യാണിയുടെ മേലെ കണങ്കാലിന്റെ മധ്യഭാഗത്തായിരിക്കും വസ്ത്രം. ഇത് ജിന്നിനെ തിരിച്ചറിയാനുള്ള മാർഗമാണ്, ജിന്നെന്നാൽ സലഫി ജിന്ന് തിരിച്ചറിയാനുള്ള മാർഗം. ഇതിലേതാണ് തീവ്രത, നീണ്ട താടി തീവ്രതയാണോ, ജുബ്ബ തീവ്രതയാണോ, പിന്നെ നിര്യാണിക്ക് മീതെ കണങ്കാലിന്റെ മധ്യഭാഗത്ത് തുണിയെടുക്കുക തീവ്രതയാണോ? ഇവരുടെ വാദപ്രകാരം അത് തീവ്രതയാണ്. അതുകൊണ്ടാണ് സലഫി മുത്തശത്തീദുകൾ എന്ന് നമ്മെ കുറിച്ച് പറയുന്നത്. അത് പണ്ട് ഒരു കൂട്ടർ അറിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് യഥാർത്ഥത്തിൽ ഇതെന്താ, ഇത് ഇസ്ലാമിന്റെ പൂർണ്ണതയാണ്. ഞാൻ ഇത്രയും ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇന്ന് ലോകത്ത് കാണുന്ന ഇർഹാബിയത്ത് സായുധ സമരത്തിലുള്ള ഭീകരവാദം, അതിനെക്കുറിച്ച് പറയാനല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞു ഇടക്ക് ഇവിടെ ഒന്ന് പരാമർശിച്ചു പോയി എന്നല്ലാതെ അതിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ യഥാർത്ഥ സലഫികളും മിതത്വത്തിന്റെ ആളുകളുമായി പറയുന്ന ആളുകൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടതാണ്. മതത്തിലുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് വസതിയത്തുണ്ടാക്കുന്ന ആളുകളാണ്. എന്നിട്ട് ആ ഹദീസിന്റെ ശേഷം പറയുന്നത് എന്താ, ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു വസ്തഈനു ബിൽ ഗദ്വ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. വശൈഇ മിനദ് ദുൽജ, അവിടെ സദ്ദിദു എന്ന് പറഞ്ഞാൽ എന്താ, പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഏറ്റവും പൂർണ്ണ, പറഞ്ഞു വായിക്കാത്തതിന് സമയമില്ലാത്തതുകൊണ്ടാണ്, ഏറ്റവും പൂർണ്ണമായത് നിങ്ങൾ എടുക്കുക, അതാണ് സദ്ദിദു എന്ന് പറഞ്ഞാൽ. ഖാരിബു എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർണമായത് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പൂർണമായതിലേക്ക് എത്തിക്കുന്ന പിന്നെ അതിന്റെ ഒട്ടടുത്തത് ഏതാണോ അത് നിങ്ങൾ എടുക്കുക. അപ്പൊ ഒരു വിശ്വാസി ചെയ്യേണ്ടത് മതത്തിന്റെ നിയമങ്ങളിൽ ഏറ്റവും പൂർണ്ണമായത് സ്വീകരിക്കലാണ്. അതിന് കഴിയാത്തവൾ അതിനോടടുത്തത് സ്വീകരിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് അടുപ്പിക്കുന്നത് സ്വീകരിക്കണം എന്ന് നബി പറഞ്ഞു. വബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായത് എടുത്തവന് അള്ളാഹുവിന്റെ സ്വർഗമുണ്ട്, പ്രതിഫലമുണ്ട്. ഇനി അതിനടുത്തുള്ളത് എടുത്തവനോ, അവനെന്തുണ്ട്, ഇവൻ അതിനോട് വെറുപ്പുള്ളത് കൊണ്ടല്ല എടുക്കാതിരുന്നത്, പിന്നെന്തുകൊണ്ടാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള രണ്ടാമത്തെ വിഷയം അല്ലെങ്കിൽ റുഖ്സയുള്ള കാര്യം അല്ലെങ്കിൽ അഫ്ളർ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായത് എന്നുള്ള നിലക്കാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് എന്റെ വീഴ്ച കൊണ്ടല്ലാത്തത് കൊണ്ട്, ഞാനൊരു വീഴ്ചയും വരുത്തിയിട്ടില്ലാത്തത് കൊണ്ട് ഈ അഫ്ളലിന്റെ താഴെയുള്ളത് എടുത്താലും എനിക്ക് കൂലിയുണ്ട് എന്ന് നീ സന്തോഷിച്ചു കൊള്ളുക. ഇതൊക്കെ ഇബ്രാഹിം അസ്കലാനിന്റെ വ്യാഖ്യാനമാണ്, അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞ ആളോട് അള്ളാഹു പ്രത്യേകം സന്തോഷത അറിയിച്ചു, എന്നിട്ട് നിനക്ക് നീ തീവ്രത പുലർത്തണ്ട, നീ ഗദ്വത്ത് റൗഹത്ത് ശൈമിന ദുൽജ, രാവിലെയുള്ള യാത്ര വൈകുന്നേരമുള്ള യാത്ര, അതായത് ഒരു വിശ്വാസിയെ ഒരു ഉന്മേഷമുള്ള സമയത്ത് യാത്ര ചെയ്യുന്ന സഞ്ചാരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചു. യാത്രക്ക് ഏറ്റവും നല്ലത് രാവിലെയുള്ള സമയമാണ്, പിന്നെ വൈകുന്നേരമുള്ള സമയമാണ്. രാത്രി മുഴുവൻ യാത്ര ചെയ്യുന്നത് ഗുണകരമല്ല, അതുകൊണ്ട് തന്നെ രാത്രിയുടെ യാത്ര എന്ന് പറയാതെ ശൈമിന ദുൽജ, രാത്രിയിൽ നിന്ന് അല്പസമയവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ യാത്രയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല ഈ മൂന്ന് സന്ദർഭങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ഈ ഒരു മാർഗത്തിലൂടെ മുസ്ലിങ്ങളോട് സഞ്ചരിക്കാനാണ്. അപ്പൊ ആ ഇസ്ലാം പഠിപ്പിച്ചത് എന്തോ അതാണ് വസതിയത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം തബരി ഇതേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. മൂന്നാം വാള്യം 142 ഈ കാര്യങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണാം. തഫ്സീറുൽ യഹൂദ് അല്ലദീന ബദ്ദലു കിതാബല്ലാഹ് വഖതലു അൽഅംബിയാ, ജൂതന്മാർക്ക് സംഭവിച്ചത് എന്താണ്? അവർ മതത്തിൽ വീഴ്ച വരുത്തി ഉള്ള കാര്യം ഒഴിവാക്കി. അതാണ് ഇന്ന് പല ആളുകൾക്കും സംഭവിച്ചു, മുസ്ലിങ്ങളും സംഭവിച്ചത്. ക്രിസ്ത്യാനികൾ നേരത്തെ ഞാൻ പറഞ്ഞു അവർ ഇൽമിൽ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി. ഇത് രണ്ടും പാടില്ല, രണ്ടും ഇന്ന് മുസ്ലിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു വാചകം, ഫദീനുല്ലാഹി ബൈനൽ ഗാലി ഫീഹി വൽ ജാഫി ഫീഹി, അല്ലാഹുവിന്റെ മതം എന്ന് പറയുന്നത് പരിധിക്ക് അപ്പുറത്ത് പോകുന്നതിനും പരിധിക്ക് താഴോട്ട് പോകുന്നതിനും ഇടയിലാണ്. വഖൈറുന്നാ, മനുഷ്യരിൽ ഏറ്റവും നല്ലവർ എന്ന് പറഞ്ഞാൽ അന്നമത്തുൽ ഔസത്, ഏറ്റവും മധ്യത്തിലുള്ള മാർഗമാണ്. അല്ലദീന ഇർതഫഉ അൻ തഖ്സീരിൽ മുഫ്രിതീൻ, മുഫരിത്തീൻ വീഴ്ച വരുത്തുന്നവരുടെ ന്യൂനതയിൽ നിന്ന് അവർ മേലെ നിൽക്കുന്നു. വലം യൽഹഖു ബി ഗുലുബിൽ മുഅ്തദീൻ, പരിധി വിട്ടവരുടെ അതിരുകവിയലിനോട് അവർ ചേർന്നിട്ടുമില്ല. കണ്ടോ, ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ജാതി ചില മുജാഹിദുകളും ആളുകളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ പിൽക്കാലത്ത് വരും അന്ന് എന്ന് തൊബരിക്കും ഇബ്നുൽ ഖയ്യിമിനും ഒക്കെ അറിയാവുന്നത് കൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോ താഴോട്ടും പോകണ്ട, മേലോട്ടും പോകണ്ട, അതിനിടയ്ക്ക് ഇസ്ലാം പഠിപ്പിച്ചതൊക്കെ എന്താണ്? വസതിയത്താൻ. അതിൽ രണ്ടും കൂടി തന്നെ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല എന്നർത്ഥം. ഫതാവ നൂറുൻ അലദർബ് എന്നതിൽ ശൈഖ് സാലിഹ് അൽഉസൈമീൻ അതിന്റെ മൂന്നാം വാല്യം 405 പേജിൽ എന്താണ് വസതിയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി, അത് തവസ്സുത്തു ഫിദ്ദീനി അവിൽ വസതിയ ഐ യകൂന ലിൻസാനു ബൈനൽ ഗാലി വൽ ജാബി വഹാദ യദ്ഖുലു ബിൽ ഉമൂരിൽ ഇൽമിയ്യ അൽ അഖദിയ്യ വബിൽ ഉമൂരിൽ ഇൽം അമലിയ്യത്തി തഅബ്ബുദിയ്യ فمثلا في الامور العقديه انقسم الناس എന്ന് പറഞ്ഞത് വിശദീകരിച്ചു പോവാൻ അതെ അങ്ങോട്ട് പോകുന്നില്ല. എന്താണ് വസതിയത്ത് എന്ന് പറഞ്ഞാൽ അത് പരിധി വിടലുമല്ല, പരിധിക്ക് താഴോട്ട് പോകലുമല്ല. അത് വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ അമലിയായ കാര്യങ്ങളാകട്ടെ ഏത് വിഷയത്തിലാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ച മാർഗത്തിനുള്ളിൽ നിൽക്കലാണ് ശരിയായ വസതിയത്ത് എന്ന് പറയുന്നത്. ഹാദാ ഫിൽ അഖീദ കദാലിക അയ്ദൻ ഫിൽ അഅമാലിൽ ബദനിയ്യ എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വാചകം, വിശ്വാസപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ അനുഷ്ഠാനപരമായ കാര്യങ്ങളിലും അങ്ങനെ തന്നെ. മയ്യദുലു ഫയസീദു വയുസദ്ദിദു അലാ നഫ്സിഹി വമന നാസി മയ്യതഹാവൻ. കണ്ടോ, പരിധി വിടുന്നത് ഇപ്പൊ ഇവിടെ മുജാഹിദുകളും ഇസ്ലാമിസ്റ്റുകളുമായ ആളുകളെ കുറിച്ച് പറയേണ്ടതില്ല, ചിലപ്പോൾ ഉണ്ടാകാം. എന്നാൽ അതിനേക്കാൾ ഏറെ സംഭവിച്ച കാര്യം എന്താ, ജനങ്ങളിൽ ചില ആളുകളുണ്ട് മയ്യതഹാവൻ, അവൻ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ അലസത കാണിക്കുന്നു. വയുഫരിദു അവൻ വീഴ്ച വരുത്തുന്നു. ഫയലഹു ശൈഅൻ കസീറൻ വഖൈറൽ ഉമൂരിൽ വസത് വൽ വസതു അല്ലാബിതു ഫീഹി മാ ജാഅത് ബി ശരീഅ ഫഹുവ വസതുൻ. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഇസ്ലാമിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഇതാണ് ഉത്തമം എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തോ അതെല്ലാം വസത്താണ് എന്ന് അദ്ദേഹം വ്യക്തമായി വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ലജ്ന ദായിമയുടെ ഒരു ഫത്വയിൽ ഒരാൾ ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞല്ലോ പർദ്ദത്ത ആളുകളെ കുറിച്ച് പിന്നെ സ്ത്രീകളെ കുറിച്ച് ശിവലിംഗം എന്ന് പരിഹരിച്ചു. ഇവിടെ ചോദ്യം, പർദ്ദ ധരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ഇന്ന് ചില ആളുകൾ ബി അന്നഹ ഇബ്രീതത്തുൻ, ഇബ്രീത്ത് എന്നാല് ജിന്നിൽ പെട്ടാണല്ലോ, ഇബ്രീത്തിൽ ജിന്നിൽ കൂടാൻ പറഞ്ഞു, ഇബ്രീത്ത് പെൺ ജിന്ന് എന്ന് ചില ആളുകൾ പരിഹസിക്കുന്നു. ഔ അൻ, ശരിക്കുള്ളതാണ് ഇത്, ഇന്നിപ്പോ ഒരു നിഖാബ് ധരിച്ച സലഫിയത്തായ ഒരു പെണ്ണിനെ കണ്ടാൽ എന്ത് പറയും, കണ്ട ജിന്നത പോണ, ഞമ്മളെ കണ്ട പരത്തുണിയെ മേലോട്ട് കൊടുത്താണ് പറയും കണ്ടോ ജിന്നത പോണ. അപ്പൊ അതെന്നാ ചോദിക്കുന്നത്, നിഖാബ് ധരിച്ച പെണ്ണിനെ കുറിച്ച് അതാ ജിന്നത പോണ എന്ന് പറയും. ഔ അന്നഹ ഖൈമത്തുൻ മുതഹരിക, അല്ലെങ്കിൽ അതാ സഞ്ചരിക്കുന്ന ഒരു തെങ്കത പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് പരിഹാസമാണോ? അപ്പോ പിന്നെ ലജ്ന ദായിമന്റെ മറുപടി, മൈ യസ്തഹസിയു ബിൽ മുസ്ലിമ അബിൽ മുസ്ലിം മിൻ അജ്ലി തമസ്സുഖിഹി ബിശരീഅത്തിൽ ഇസ്ലാമിയ ഫഹുവ കാഫിറു, ഇസ്ലാമിക ശരീഅത്ത് മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഒരാളെ ഒരുത്തൻ പരിഹസിച്ചാൽ പരിഹസിച്ചവൻ കാഫിറാണ്. ഇന്നിപ്പോ എന്താ സംഭവിക്കുന്നത്, പരിഹസിക്കുന്നവൻ വസതിയത്തിന്റെ മുസ്ലിം. ഓർ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, പത്രമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ കാണും, സ്ഥാപനത്തിന്റെ മേൽപ്പത്തുണ്ടാകും, അങ്ങനെയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും, നിഖാബ് ധരിച്ചവനെ പുറത്താക്കും, നിഖാബ് ധരിച്ചവർക്ക് അഡ്മിഷൻ ഇല്ല എന്ന് സർക്കുലർ ഇറക്കും അല്ലെ. നിഖാബ് ധരിച്ച ആളുകളെ നിന്നും, അങ്ങനത്തെ ആളുകൾ മാത്രമല്ല മുജാഹിദിന്റെ സ്ഥാപനത്തിലും നിഖാബ് ധരിച്ച സ്ത്രീകളെ മാത്രം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരാണ് ഇതിന് പ്രേരിപ്പിച്ചത്, എവിടെക്കാ നിങ്ങൾക്ക് ഇതിന് പ്രേരണ, ചോദ്യം ചെയ്തു, എഴുതി വാങ്ങി, എന്താണ് ഇത്? വേറെ ആരുമല്ല, സലഫിയത്ത് പ്രസംഗിക്കുന്ന ആളുകളാണ്. അപ്പോ ജിന്നത പോണ, ഖണ്ഡത പോണ എന്ന് പരിഹസിക്കുന്നവൻ ഇസ്ലാമിനെ മുറുകെ പിടിച്ചതുകൊണ്ട് പരിഹസിക്കത്തെങ്കിൽ അവൻ കാപ്പറാകുന്നു എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹം പറയുന്നു. ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണത്? നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്ന് കൽപ്പിക്കുന്ന ആളുകളെ കുറിച്ച് താടി വളർത്തണം, വത്തർക്കിൽ ഇസ്ബാൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവനെ കുറിച്ച് ചില ആളുകൾ പറയുന്നു, ഇന്ന ഹാദാ മുതനത്തിഉൻ, ഇവൻ തനത്തു തീവ്ര സലഫിയാണ്, എന്നർത്ഥമാണ് അവർ വാദിക്കുന്നത് പോലെ ഇവരാണ് തീവ്രവാദി എന്നവർ പറയും. ഈ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്താണ് മറുപടി അതിന്? അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആരാണോ ആക്ഷേപിക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ മതത്തിൽ വീഴ്ച വരുത്തിയ ആളുകൾ. മതത്തിൽ വീഴ്ച വരുത്തുക, മതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മതത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ്, അതല്ലാതെ അത് തീവ്രതയാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കാണാം. ഉറച്ച വാചകം കൂടി വായിക്കുക, എന്താ പറയുന്നത്? വലാകിന്നൽ ഗുലുവ ഫിത്ത സാമൂഹി യകൂനു ബിൽ ഖുറൂജി അമ്മാ ശറഅഹുല്ല വഹാദാ ലാ യുസമ്മാ തസാമുഹൻ വഇന്നമാ ഹുവൽ ഹറജു നഫ്സുഹു വഇൽഗാഉ അസ്ലിൽ വലാഇ വൽ ബറ. രണ്ട് തരം നേരത്തെ പറഞ്ഞു, ഒന്ന് പരിധി വിട്ട് അപ്പുറത്തേക്ക് പോകൽ, രണ്ടാമത്തേത് എന്താ? ഇസ്ലാം പഠിപ്പിച്ചത് ഒഴിവാക്കിയിട്ട് ഇഫ്രാത്ത് തഫ്രീത്ത് കാണിക്കൽ. ഇതിൽ അദ്ദേഹം പറയാൻ അൽ ഗുലുവു ഫി തസാമുഹി, വിട്ടുവീഴ്ച കാണിക്കുന്നതിൽ അതിരുക വീഗ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ചൊന്ന് ആയ അതൊന്നും ഇസ്ലാമല്ല, അത് നമുക്ക് വേണ്ട, അത് തീവ്രതയാണ്, നമ്മൾ അതിന്റെ അപ്പുറത്ത് മിതവാദികളാണ് എന്ന് പറയൽ യഥാർത്ഥത്തിൽ അത് ഇസ്ലാമല്ല. ഇന്ന് പല ആളുകളും വിട്ടുവീഴ്ചയുടെ ഇസ്ലാം അവതരിപ്പിക്കുന്നത് യകൂനു ബിൽ ഖുറൂജി അമ്മാ ശറഅഹുല്ലാ, അള്ളാഹു നിയമമാക്കിയ മതത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനെയാണ് ഇന്ന് ചില ആളുകൾ മിതമായ വിട്ടുവീഴ്ചയുടെ ഇസ്ലാമായി അവതരിപ്പിക്കുന്നത്. ഇപ്പണി ഇന്ന് കേരളത്തിൽ എടുക്കുന്നത് ആരാ? മുജാഹിദുകളായ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകളാണോ അല്ലാത്തവരാണോ? പൊക്കപ്പോട്ടെ, ഇപ്പൊ ചർച്ച നടക്കുന്ന ഓണാഘോഷം, ഈ ഓണാഘോഷത്തെ കുറിച്ച് ഒരു ജമിയത്തുൽ ഉലമന്റെ സെക്രട്ടറി ഒരാൾ, അദ്ദേഹം ഒരു ബഷീർ എന്ന് പറയുന്ന കുറ്റിയാടിക്കാരനായ ഒരാൾ നടത്തിയ ഒരു ഫോൺ ക്ലിപ്പുകൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞത് എന്റെ നാട്ടിൽ ആഘോഷിക്കാറുണ്ട്, ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് എന്ന് പറഞ്ഞ അവസാനം പറയാം, ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില ജിന്നുകൾ, ചില ജിന്നുകൾ വരുന്നുണ്ട്, അവരെ കുറിച്ചും ജിന്നുകൾ തന്നെ. പിന്നെ തമ്മാടികൾ എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്, ഓണാഘോഷം പാടില്ല അത് ഇസ്ലാമിനെതിരാണ് എന്ന് പറയുന്നവർ തമ്മാടികളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ സബ എന്ന ജൂതന്റെ അനുയായികളാണ്. ഇപ്പറിയുന്ന ആള് ജമിയത്തുൽ ഉലമ സെക്രട്ടറി, അയാൾ വസതിയത്തിന്റെ ആള്, എന്നാൽ ഇത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയുന്ന ആളുകൾ തസാമുഹിന്റെ ആൾക്കാർ. കണ്ടോ, ഞങ്ങൾ തസാമുഹിന്റെ വിട്ടുവീഴ്ചയുടെ മിതത്വത്തിന്റെ കേരള മോഡൽ സെലഫി മുജാഹിദ്, ഒരു ആൾക്കാർ പേരിട്ട് കേരള സെലഫി എന്നാ, അങ്ങനെ സെൽഫി ഇല്ലല്ലോ, കേരള സെൽഫിയുടെ ബ്രാൻഡ് ഉണ്ടോ ഇവിടെ? അങ്ങനെയാണ് ചില ആളുകൾ പേരിട്ടത്, ഉലനട്ടതാ. അപ്പോ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ ആളുകൾ എന്താണ്, ഇവരെ ചിലപ്പോൾ എതിർക്കേണ്ടത് മറ്റതിനേക്കാൾ അപകടകരവും അതുപോലെ തന്നെ അനിവാര്യവുമായി തീരും എന്നാണ്. ഇന്നത്തെ ഉദാഹരണം പറയാൻ, വലാഗുബറ എന്റെ അടിസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യൽ, മുസ്ലിമും കാഫിറും ഒരുപോലെയാണ് എന്ന് ഈ വിട്ടുവീഴ്ച വാദത്തിന്റെ പേരിൽ പറയൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നവാക്കിദുൽ ഇസ്ലാമിൻ പൂർണ്ണമായോ അതിൽ ചിലതോ ചില ആളുകളുടെ മേൽ നടപ്പാക്കുന്നത് ശരിയല്ല, ജൂതനും ക്രിസ്ത്യാനിയും ഒക്കെ സഹോദരൻ എന്ന് തന്നെ പറയൽ, ഈ കാര്യങ്ങളെല്ലാം എന്താണ് മതത്തെ പൊളിച്ചു കളയുന്ന അല്ലെങ്കിൽ മതത്തെ വികൃതമാക്കുന്ന കാര്യങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ യജിബു ഇൻകാറുൽ ഖുലുവി ഫി സിയാദത്തി ഫിദ്ദീൻ ബൽ ഖദ് യകൂനുൽ ഖുലുവു ഫി തസാമുഹി വത്തസാഉൽ അശദ്ദു ഖതറൻ മിനൽ ഖുലുവി ഫി സിയാദത്തി ഫിദ്ദീനി. ഇവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ മതത്തിൽ ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച പരിധി വിടുക എന്ന മതത്തിലുള്ള തീവ്രതയേക്കാൾ എതിർക്കൽ അനിവാര്യമായി വരുന്ന കാര്യം മതത്തിലുള്ള നിയമങ്ങളെ വിട്ടുവീഴ്ചയുടെയും വസതിയത്തിന്റെയും പേരിൽ ഒഴിവാക്കുന്ന മതത്തിൽ വീഴ്ച വരുത്തുക എന്ന തസറുഫാണ് ചിലപ്പോൾ എതിർക്കൽ അനിവാര്യമായി വരുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ തീവ്രത കൊണ്ട് ചിലപ്പോൾ കുഫറിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല, ചിലതെത്താം. എന്നാൽ ഈ അനുഷ്ഠാന തീവ്രത എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ അത് കുഫറിലേക്ക് എത്തിക്കുന്ന, കാരണം മതം തന്നെയല്ല എന്ന് പറയുന്നതിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ മതത്തിൽ പരിധി വിടുന്നതിൽ അപ്പുറം, അതിനെതിർക്കുന്നതിൽ അപ്പുറം എതിർക്കേണ്ടി വരൽ അനിവാര്യമായി തീർന്നിരിക്കുന്നത് ഇന്ന് മുജാഹിദുകളും സലഫികളുമാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളിൽ സംഭവിച്ചിട്ടുള്ള ഇസ്ലാമിനെ പൊളിക്കുക എന്ന വിദഗ്ധവാദമാണ്. അപ്പൊ നമ്മൾ ഈ ആളുകളെ ഏതുപോലെ എതിർക്കണം ഇത് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് എന്താണ് തീവ്രത എന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇഫ്രാത്തോ തഫ്രീത്തോ ഇത് രണ്ടും നമ്മളിൽ ഉണ്ടാകരുത്. അത് രണ്ടും ഇസ്ലാമിന്റേതല്ല, അത് രണ്ടും വസതിയത്തല്ല, അല്ലെങ്കിൽ രണ്ടും ഇസ്ലാമിനെതിരാണ്. രണ്ടും ഒരുപോലെയോ ചിലപ്പോൾ ഒന്ന് അതിനേക്കാൾ ഗൌരവത്തിലോ എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സലഫികളാകുവാനും ആ സലഫി പ്രബോധനത്തിന് വേണ്ടി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ.